ബാങ്കുണ്ടായതിന്റെ ചരിത്ര പശ്ചാത്തലവും കൂടി സാന്ദർഭികമായി ഉണർത്താം. മൂസാനബിയെ ദൈവദൂതനായി അംഗീകരിക്കുകയും മൂസാനബിയുടെ കൽപ്പനകൾ അപ്പടി സ്വീകരിച്ചു ജീവിക്കാമെന്നും പ്രതിജ്ഞയെടുക്കുകയും മൂസാനബി കൊണ്ടുവന്ന തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുകയും ചെയ്ത ഒരു വിഭാഗം മൂസാനബിയുടെ പിറകിൽ മൂസാനബിയെ ദൈവദൂതനായി അംഗീകരിച്ചുകൊണ്ട് സംഘടിതമായി ശബ്ബത്ത് നാളിൽ ശനിയാഴ്ച ദിവസം നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ജൂതമതത്തിന്റെ ബാഹ്യരൂപം നിലവിൽ വന്നു. നിത്യേനയുള്ള അവരുടെ നിത്യനമസ്കാരങ്ങൾ ഓരോരുത്തരും അവരവരുടെ സൌകര്യത്തിനനുസരിച്ച് വീട്ടിൽ വച്ചും ജോലിസ്ഥലത്ത് വച്ചും ചെയ്യുന്നതായതിനാൽ അത് പുറത്തേക്ക് കാണുന്ന ഒരു ചിത്രമായിരുന്നില്ല. അതേപോലെ ഈസാനബിയെ ദൈവദൂതനായി അംഗീകരിക്കുകയും യേശുക്രിസ്തുവിന്റെ കൽപ്പന അതേപടി സ്വീകരിക്കുകയും ഈസാനബി കൊണ്ടുവന്ന ഇഞ്ചീൽ ബൈബിൾ എന്ന വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുകയും ചെയ്ത ഒരു ജനത ഈസാനബിയുടെ പിറകിൽ ഞായറാഴ്ച ദിവസം സംഘടിതമായി നമസ്കരിക്കാൻ തയ്യാറായപ്പോൾ ക്രിസ്തുമതത്തിന്റെ ബാഹ്യരൂപവും ഈ ഭൂമിയിൽ നിലവിൽ വന്നു. അതേപോലെ ഏകദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നും വിശുദ്ധ ഖുർആൻ അള്ളാഹു തിരുമേനിക്ക് നൽകിയ വേദഗ്രന്ഥമാണെന്നും വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസം അംഗീകരിച്ചു എന്നതിന്റെ ബാഹ്യപ്രകടനമായിരുന്നു നബിയുടെ കൂടെയുള്ള വിശ്വാസികളുടെ ജുമാ നമസ്കാരം എന്നറിയുക. അഥവാ നബിയോടുള്ള അനുസരണ പ്രതിജ്ഞയുടെ ബാഹ്യമായൊരു പ്രകടനം കൂടിയായിരുന്നു നബിയുടെ പിറകിൽ ജുമാ നമസ്കരിക്കാൻ നബിയുടെ അനുയായികൾ തയ്യാറായിരുന്നു എന്നത്. ജുമാ നമസ്കാരം അഭിവൃദ്ധിപ്പെട്ടതോടുകൂടി അത് നബിയുടെ ഇസ്ലാം മതം ഭൂമിയിൽ നിലവിൽ വന്നു എന്നതിന്റെ ബാഹ്യമായ ഒരു സൂചനയായി മാറി. നബി തിരുമേനി മക്കയിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രധാന മതക്കാർ ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിരുന്നു. അവരെ കൂടാതെ സാബി മതക്കാരും അഗ്നിയാരാധകരായ മജൂസികളും കുടിയ ശിർക്കന്മാരും വിഗ്രഹാരാധകരുമായിരുന്ന കാട്ടറബി ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. നിരക്ഷരർ അഥവാ ഉമ്മിയുകൾ എന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളും കളിയാക്കിയിരുന്ന ഒരു അധകൃത വർഗമായിരുന്നു അറബികൾ. ആ അറബികൾക്കിടയിലെ സാധാരണക്കാരും പാമരന്മാരുമായിരുന്ന അറബികളെ ദ്രോഹിക്കലും ചൂഷണം ചെയ്യലും ചില ജൂതഗോത്ര തലവന്മാരുടെ സ്ഥിരം ഏർപ്പാടായിരുന്നു. അറബികളിലേക്ക് ഒരു ദൈവദൂതനോ ഒരു വേദഗ്രന്ഥമോ അള്ളാഹു ഇറക്കിയിട്ടില്ലെന്നും അള്ളാഹു അങ്ങനെ ആ അധകൃത വർഗത്തെ തരംതാഴ്ത്തുകയും ശപിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ ശപിക്കപ്പെട്ട ആ അറേബ്യൻ സമൂഹത്തെ ദ്രോഹിക്കുന്നതിലോ അവരെ ചൂഷണം ചെയ്യുന്നതിലോ വേദക്കാരായ നമ്മെ ദൈവം ശിക്ഷിക്കില്ലെന്നും ചില ജൂത പുരോഹിതന്മാരും അവരുടെ കുഞ്ഞാടുകളും പ്രചരിപ്പിച്ചിരുന്നു എന്ന ചരിത്ര സത്യം ഖുർആനിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അറബികളുമായുള്ള ക്രയവിക്രയങ്ങളിൽ കൃത്രിമം കാണിച്ചും സാധാരണക്കാരായ അറബികളെ വഞ്ചിച്ചും അവരെ ചൂഷണം ചെയ്തും ജീവിക്കുന്ന ജൂതന്മാരിലെ കുബുത്തികളും അറബികളും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഏറ്റുമുട്ടലുകളും ഷണ്ടകളും സർവ്വസാധാരണമായിരുന്നു. അക്കാലം വരെ അറബികൾക്കിടയിൽ ഒരു നബിയോ വേദഗ്രന്ഥമോ വന്നിട്ടുണ്ടായിരുന്നില്ല. അറബി ഭാഷ സംസാരിക്കുന്നവരിലേക്ക് വന്ന ആദ്യത്തെയും അവസാനത്തെയും നബിയായിരുന്നു മുഹമ്മദ് നബി. ദൂഷിതരും മർദ്ദിതരുമായ അറബികൾക്കിടയിലേക്കാണ് മുഹമ്മദ് നബിയെ അള്ളാഹു നബിയായി നിയോഗിച്ചത്. അള്ളാഹു ഒരു ജനതയെയും നിന്ദ്യരും മോശക്കാരുമായി പടച്ചിട്ടില്ലെന്നും സ്വന്തം വിശ്വാസങ്ങളും കർമ്മങ്ങളുമാണ് ഓരോ ജനതയുടെയും വിധി നിർണയിക്കുന്നതെന്നും വിശുദ്ധ ഖുർആൻ കൊണ്ട് നബി തിരുമേനി പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ ആ തത്വം തൗറാത്തിലും ബൈബിളിലും കാണാമെന്നും സംശയമുണ്ടെങ്കിൽ ജൂത ക്രിസ്ത്യൻ പണ്ഡിതന്മാരിലെ നല്ലവരും നിഷ്പക്ഷമതികളുമായ വ്യക്തികളോട് പോയി ചോദിച്ചു പഠിക്കണമെന്നുമൊക്കെ നബി ആ ജൂതന്മാരെ ഉപദേശിച്ചു. അഥവാ ഉമ്മിയുകളായ അറബികളിലേക്ക് ഒരു ദൈവദൂതനോ ഒരു വേദഗ്രന്ഥമോ വന്നിട്ടില്ല എന്നതുകൊണ്ട് ആ ജനതയെ ദ്രോഹിക്കാനും ചൂഷണം ചെയ്യാനുമുള്ള അധികാരം ഒരു ജനവിഭാഗത്തിനും അല്ലാഹു നൽകിയിട്ടില്ല എന്നും നബി വിശുദ്ധ ഖുർആനിക വചനങ്ങൾ കൊണ്ടു സമർത്ഥിച്ചു. വേദക്കാരായ തങ്ങളെ ദൈവം നരകത്തിലിടുകയില്ലെന്നും അഥവാ നരകത്തിലാണെങ്കിൽ തന്നെ ഏതാനും ദിവസം മാത്രമേ തങ്ങളെ നരകശിക്ഷ ബാധിക്കുകയുള്ളൂ എന്നും ആ ജൂതന്മാർ പറഞ്ഞിരുന്നതായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ജൂതനോ ക്രിസ്ത്യാനിയോ ആകാതെ പറ്റില്ല എന്നും ചില ജൂത ക്രിസ്ത്യൻ പുരോഹിതന്മാർ പ്രചരിപ്പിച്ചിരുന്നു. ജൂത ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ ആ തലതിരിഞ്ഞ വാദം അവരുടെ തൗറാത്തിലോ ഇഞ്ചീലിലോ കാണുക സാധ്യമല്ലെന്നും അവരിലെ തന്നെ നല്ല പണ്ഡിതന്മാർ അത് അംഗീകരിക്കുകയില്ലെന്നും മറ്റും നബി തിരുമേനി സമർത്ഥിച്ചു. തങ്ങളുടേത് മാത്രമാണ് മോക്ഷത്തിന്റെ മാർഗമെന്നും മറ്റു മതക്കാരൊക്കെ പാപികളും പിഴച്ചവരുമാണെന്നും സ്വയം വിശ്വസിച്ചുകൊണ്ട് അഹങ്കരിച്ചിരുന്ന ജൂത ക്രിസ്ത്യൻ പൌരോഹിത്യത്തെയും നബി എതിർത്തു. ഭൂമിയിൽ വന്നുപോയ എല്ലാ ദൈവിക മതങ്ങളും ഇസ്ലാം തന്നെയാണെന്നും ഓരോരുത്തരും അവരവരുടെ യഥാർത്ഥ വേദഗ്രന്ഥമനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്നും ജൂതന്റെ വേദഗ്രന്ഥം മാത്രമാണ് ശരിയെന്ന് ജൂതനും ക്രിസ്ത്യാനിയുടെ മാർഗം മാത്രമാണ് ശരിയെന്നൊരു ക്രിസ്ത്യാനിയും പറയാൻ പാടില്ലെന്നുമുള്ള ബൈബിൾ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും യഥാർത്ഥ നിയമങ്ങൾ ഖുർആൻ കൊണ്ട് നബി ആ പുരോഹിതന്മാരുടെ മുമ്പിൽ സമർത്ഥിച്ചു കാണിച്ചുകൊടുത്തു. സംശയമുണ്ടെങ്കിൽ വേദക്കാരിലെ നല്ല പണ്ഡിതന്മാരോട് പോയി ചോദിച്ചു പഠിക്കണമെന്നും നബി അവരോട് പറഞ്ഞു. എന്നാൽ അറബികളിലെ സാധാരണക്കാരും പാമരന്മാരുമായ വ്യക്തികളെ ചൂഷണം ചെയ്ത് ജീവിച്ചിരുന്ന മർദ്ദകരും ചൂഷകരും അഹങ്കാരികളുമായ ചില ജൂതഗോത്രത്തലവന്മാരും അബൂസുഫിയാനെ പോലുള്ള അറേബ്യൻ പാരമ്പര്യവാദികളും നബിക്കെതിരെ തിരിഞ്ഞു. നബിയിലെ ദിവ്യത്വവും പ്രവാചകത്വവും അംഗീകരിക്കാൻ ആ അഹങ്കാരികൾ തയ്യാറായില്ല. സത്യസന്ധനും നീതിമാനും ശാന്തപ്രകൃതനും പൌഢഗംഭീരമായ സ്വരത്തിൽ സംസാരിക്കുന്നവനും സമാധാനപ്രിയനും വിസ്മയാവഹമായ നേതൃപാടവവും സർവോപരി പട്ടിണിപ്പാവങ്ങളുടെയും അഗതികളുടെയും അനാഥകളുടെയും ആശാകേന്ദ്രമായിരുന്ന മുഹമ്മദിനെ നബിയായി അംഗീകരിക്കാൻ ആ ചൂഷകരായ അധികാരി വൃന്ദത്തിന് കഴിഞ്ഞില്ല. ഖദീജ ബീവിയുടെ കച്ചവട ശൃംഖലകളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അറേബ്യൻ മണൽക്കാടുകളിലൂടെ ഷാമിലേക്കും ബസറയിലേക്കും കൂഫയിലേക്കും അബിസീനിയയിലേക്കും മറ്റും തിരിച്ചും മറിച്ചും യാത്ര ചെയ്യുന്ന കേവലം ഒരു കച്ചവടക്കാരനായ മുഹമ്മദ് നമ്മെപ്പോലെ ആഹാരം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയും ആളുകളോട് കുശലം പറയുകയും ജനങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വചനങ്ങൾ പറയുന്ന മുഹമ്മദ്, യാതൊരു അത്ഭുത സിദ്ധികളും കാണിക്കാത്ത മുഹമ്മദ് എങ്ങനെ അള്ളാഹുവിന്റെ ദൂതനാകും എന്നാണ് ആ ചൂഷകരായ പുരോഹിതവർഗം അന്ന് പരസ്പരം ചോദിച്ചത്. ഹരിജനങ്ങളെന്നും ഗിരിജനങ്ങളെന്നും ആദിവാസികളെന്നും പറഞ്ഞു ചില വിഡ്ഢികൾ ചില സമൂഹങ്ങളെ കളിയാക്കുന്നത് പോലെ ഉമ്മിയുകൾ അഥവാ വിവരം കെട്ടവർ എന്ന് പറഞ്ഞുകൊണ്ട് അറബികളെ കളിയാക്കിയിരുന്ന ആ കൊടിയ വർഗീയവാദികളും പാരമ്പര്യവാദികളുമായിരുന്ന അറേബ്യൻ ജൂതന്മാരെ നബിയും കൂട്ടുകാരും വെല്ലുവിളിച്ചു. അറബികളിലേക്ക് ഒരു നബിയും വന്നിട്ടില്ല എന്നതുകൊണ്ട് അവർക്കൊരു ദൈവദൂതനോ മാർഗദർശകനോ ഒരു വേദഗ്രന്ഥമോ ഇന്നലെ വരെ ഇല്ലായിരുന്നു എന്നതുകൊണ്ട് പാവപ്പെട്ട അറബികളെ മർദ്ദിക്കാനും ചൂഷണം ചെയ്യാനും വേദക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ ജൂത ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് അള്ളാഹു യാതൊരു അധികാരവും നൽകിയിട്ടില്ല എന്നും നബിയും കൂട്ടുകാരും വിശുദ്ധ ഖുർആനും തൗറാത്തും ഇഞ്ചിയിലും മുഖേന അവരെ അറിയിച്ചു. ഒരു സമൂഹത്തെയും അള്ളാഹു ശപിച്ചിട്ടില്ലെന്നും ഒരു ജനവിഭാഗത്തെയും അള്ളാഹു തരംതാഴ്ത്തിയിട്ടില്ലെന്നും സ്വന്തം കർമ്മങ്ങളും ചിന്തകളുമാണ് ഓരോ സമൂഹത്തിന്റെയും പുരോഗതിയും അധോഗതിയും നിർണയിക്കുന്നതെന്നും വിശുദ്ധ ഖുർആൻ കൊണ്ട് നബി അവരെ പഠിപ്പിച്ചു. ഒരു സമൂഹം അവരുടെ അവസ്ഥയിൽ സ്വയം മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുകയില്ല എന്ന ഖുർആൻ വചനവും നബി അവരെ നിരന്തരം പഠിപ്പിച്ചു. അള്ളാഹു തനിക്ക് നൽകിയ വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം വായിച്ചു പഠിച്ചുകൊണ്ട് അറബികൾ ഈ ഭൂമുഖത്ത് ഏറ്റവും ഉത്തമ സമൂഹമായി മാറുമെന്നും നബിയും കൂട്ടുകാരും ആ ജൂതന്മാരെ അറിയിച്ചു. കുബുദ്ധികളായ ആ ജൂതന്മാരോട് യഥാർത്ഥ തൗറാത്തിലോ ബൈബിളിലോ ഇല്ലാത്ത അത്തരം ഞൊണ്ടി വ്യാഖ്യാനങ്ങളൊന്നും പറയാതെ, ഈസാനബി ദൈവമാണെന്ന് പറയാതെ, ഉസൈർ ദൈവപുത്രനാണെന്ന് പറയാതെ സാക്ഷാൽ തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് സ്വന്തം വേദഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങിപ്പോകാനും അല്ലാത്തപക്ഷം തന്നെയും താൻ പ്രബോധനം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തെയും അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരാനും നബി ഉപദേശിച്ചു. എന്നാൽ കുബുദ്ധികളായ ജൂത ക്രിസ്ത്യൻ പുരോഹിതന്മാരും അബൂസുഫിയാനെ പോലെയുള്ള മുആവിയെ പോലെയുള്ള അറേബ്യൻ പാരമ്പര്യവാദികളും അവരുടെ യഥാർത്ഥ മതത്തിലേക്ക് മടങ്ങിപ്പോകാനോ മുഹമ്മദ് നബിയുടെ വിശുദ്ധ ഖുർആൻ വിശ്വസിക്കാനോ തയ്യാറായില്ല. എന്നു മാത്രമല്ല, മുഹമ്മദ് നബിയെ കള്ള നബിയെന്നും ഭ്രാന്തൻ എന്നും അധിക്ഷേപിച്ചുകൊണ്ട് അവർ നബിയെയും കൂട്ടുകാരെയും പലതരത്തിലും ഉപദ്രവിക്കാൻ തുടങ്ങിയതായും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരു മഹാഭൂരിപക്ഷം നബിയുടെ പ്രവാചകത്വത്തെ അവിശ്വസിക്കുകയും കഠിനമായി എതിർക്കുകയും ചെയ്തപ്പോഴും നബിയുടെ പിറകിൽ ശക്തമായി ഉറച്ചു നിന്ന ഒരു ചെറിയ പക്ഷം വിശ്വാസികളുണ്ടായിരുന്നു. അവരിൽ പ്രമുഖരായിരുന്നു അബൂ ത്വാലിബ്, ഹസ്രത്ത് ഹംസ, അലിബിൻ അബൂ ത്വാലിബ്, ഖദീജ ബീവി, ഫാത്തിമ, ഉമർ, ഉസ്മാൻ, അബൂബക്കർ സിദ്ദീഖ്, ബിലാൽ, അബൂദറുൽ ഗിഫാരി തുടങ്ങിയവർ. മാത്രമല്ല, നല്ലവരായ ഒരുപറ്റം ജൂതന്മാരും ക്രിസ്ത്യാനികളും നബിയുടെ ദൌത്യത്തെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്തു. ജൂതമതം പോലെ, ക്രിസ്തുമതം പോലെ, മൂസാ നബിയെ പോലെ, ഈസാ നബിയെ പോലെ മുഹമ്മദ് നബിയെ അംഗീകരിക്കുക എന്നതിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ വേദമായ വിശുദ്ധ ഖുർആനിലും മുഹമ്മദ് നബിയിലും വിശ്വസിച്ചു എന്നതിന്റെ ഒരു ബാഹ്യ പ്രകടനമായി നബിയുടെ പിറകിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നമസ്കരിക്കാനും ആ നല്ലവരായ സഹാബികൾ തയ്യാറായി. ഇസ്ലാമിലെ നമസ്കാര രൂപം അങ്ങനെ നിലവിൽ വരാൻ തുടങ്ങി. ഈസാ നബിയെയും മൂസാ നബിയെയും വഞ്ചിച്ചുകൊണ്ട് ബൈബിളിലും തൗറാത്തിലും തങ്ങളുടേതായ തിരുത്തലുകളും വ്യാഖ്യാനങ്ങളും നൽകിക്കൊണ്ട് വർഗീയവാദവും വർഗവിദ്വേഷവും പരത്തുകയും മർദ്ദിതരായ ഒരു ജനതയെ എന്നും ചൂഷണം ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിലും മൂസാ നബിയും ഈസാ നബിയും വളരെ ത്യാഗം ചെയ്ത് വളർത്തിയെടുത്ത ശനിയാഴ്ച ദിവസത്തെയും ഞായറാഴ്ച ദിവസത്തെയും ജുമാ നമസ്കാരങ്ങളും ഉദ്ബോധന പ്രസംഗങ്ങളും ബാഹ്യവർണ്ണവും ഇല്ലാതാക്കാനോ അട്ടിമറിക്കാനോ ആ കുബുദ്ധികൾക്ക് കഴിഞ്ഞിരുന്നില്ല. മൂസാനബിയെ ധിക്കരിക്കുകയും മൂസാനബി കൊണ്ടുവന്ന തൗറാത്തിനെ വികലമാക്കുകയും തൗഹീദിന് പകരം ശിർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും നടപ്പിൽ വരുത്തുകയും ഉസൈർ ദൈവപുത്രനാണെന്നുപോലുള്ള ശിർക്കൻ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്തപ്പോഴാണല്ലോ അവരെ തിരുത്താൻ ഈസാനബിയും ബൈബിളും വന്നത്. അങ്ങനെ ഈസാനബിയും ബൈബിളും ഈസാനബി വളർത്തിയെടുത്ത ഞായറാഴ്ച ദിവസത്തെ കൂട്ടുപ്രാർത്ഥനയും നിത്യനമസ്കാരങ്ങളുമായി ക്രിസ്തുമതം നിലവിൽ വന്നു. എന്നാൽ ഈസാനബിയുടെ വിയോഗത്തോടുകൂടി ഈസാനബിയെ തന്നെ ദൈവമാക്കി കണ്ണാടിക്കൂട്ടിലാക്കി പൂജിക്കുന്ന കുരിശുപൂജാരികളായി ക്രിസ്തുമതം തരംതാണു. ഈ ഘട്ടത്തിലാണ് ധർമ്മച്യുതി വന്നുപെട്ട ക്രിസ്തുമതത്തെയും ജൂതമതത്തെയും പുനരുദ്ധരിക്കാനും അക്കാലം വരെ ഒരു നബിയോ മാർഗദർശകനോ വന്നിട്ടില്ലാത്ത അറബികൾക്കിടയിലേക്കുള്ള നബിയായും ഏകദൈവ വിശ്വാസം, പരലോകവിശ്വാസം, പരോപകാരമുള്ള സൽക്കർമ്മങ്ങൾ എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറുള്ള ഈ ഭൂമിയിലെ ഏതു അനാചാര പ്രസ്ഥാനക്കാർക്കും സ്വാഗതമോദിക്കൊണ്ട് ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി മക്കയിൽ അവതരിച്ചത്. ചൂഷകരായ ജൂത ക്രിസ്ത്യൻ പുരോഹിതന്മാരെ വിമർശിക്കുകയും എതിർക്കുകയും അവരുടെ മതവിരുദ്ധ നിലപാടിനെയും മനുഷ്യത്വരഹിതമായ നടപടികളെയും ശിർക്കൻ വിശ്വാസങ്ങളെയും എതിർക്കുക എന്നതിന്റെയും ഭാഗമായി ഒരു പുത്തൻ നമസ്കാരക്രമം അള്ളാഹു മുഹമ്മദ് നബിയിലൂടെ പഠിപ്പിച്ചു. മുഹമ്മദ് നബിയുടെ ഇസ്ലാമിക നവോത്ഥാനത്തിൽ ആത്മാർത്ഥമായി പങ്കുകൊള്ളുവാൻ താൽപര്യമുള്ളവർ നബിയുടെ പ്രവാചകത്വത്തിലും നബിക്ക് അള്ളാഹു നൽകിയ വിശുദ്ധ ഖുർആൻ എന്ന ദൈവിക ഗ്രന്ഥത്തിലും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവർ നബിയുടെ പിറകിൽ നബിയോടൊപ്പം വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കരിക്കാനും ബാധ്യസ്ഥരായിരുന്നു. ജൂതന്മാരും ക്രിസ്ത്യാനികളും യഥാക്രമം ശനിയും ഞായറും അവരുടെ കൂട്ടപ്രാർത്ഥനയ്ക്കായി തെരഞ്ഞെടുത്തപ്പോൾ മുഹമ്മദ് നബിയോട് അള്ളാഹു കൽപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരം എന്ന സംഘടിത നമസ്കാരത്തിന്റെ ദിവസമായി തെരഞ്ഞെടുക്കാനായിരുന്നു. മാത്രമല്ല, മുഹമ്മദ് നബിയിലൂടെ ഒരു പുത്തൻ മതവും ഒരു പുത്തൻ നമസ്കാര രീതിയും വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെ ഒരു വമ്പിച്ച വിജയമാക്കുക എന്നതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസം ആബാലവൃദ്ധ മുസ്ലിങ്ങളോടും നബിയുടെ പള്ളിയിൽ എത്തിച്ചേരാനും അള്ളാഹു പ്രത്യേകം ഖുർആനിലൂടെ ആഹ്വാനം ചെയ്തു. ഖുർആൻ പ്രത്യേകം പേരെടുത്തു പറഞ്ഞ ഒരേയൊരു സംഘടിത നമസ്കാരമാണ് വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ നമസ്കാരം എന്നറിയുക. നബി തിരുമേനിയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ നമസ്കാരം അഭിവൃദ്ധിപ്പെടുത്താൻ വളരെ ശക്തമായി പദ്ധതികൾ ആരംഭിച്ചു. യാ അയ്യുഹല്ലദീൻ ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് സൂറത്തിൽ ജുമായിലൂടെ അള്ളാഹു വിശ്വാസികളായ സ്ത്രീകളോടും പുരുഷന്മാരോടും വൃദ്ധന്മാരോടും കുട്ടികളോടും എല്ലാം ഒരേപോലെ ആഹ്വാനം ചെയ്തതനുസരിച്ച് നബിയിൽ വിശ്വസിക്കുന്നവരെല്ലാം വെള്ളിയാഴ്ച ദിവസം നബിയുടെ കൂടെ നമസ്കരിക്കാൻ നിർബന്ധമായും പള്ളിയിൽ എത്തിച്ചേരണം എന്നു നബിക്കും നിർബന്ധമുണ്ടായിരുന്നു. കാരണം നബിയെ കള്ളനബിയെന്നും ഭ്രാന്തനെന്നും മാരണം ബാധിച്ചവനെന്നും വിളിച്ചാക്ഷേപിച്ച ജൂത ക്രിസ്ത്യൻ കുബുദ്ധികൾക്ക് അറേബ്യൻ പാരമ്പര്യവാദികൾക്കും മുമ്പിൽ അവർ ശനിയും ഞായറും നടപ്പിലാക്കിയ ഒരു സംഘടിത നമസ്കാരം പോലെ വെള്ളിയാഴ്ച ദിവസം പരസ്യമായി അള്ളാഹു കൽപ്പിച്ചതുപോലെ സംഘടിതമായി നമസ്കരിച്ച് വിജയിപ്പിച്ചു കാണിച്ചു കൊടുക്കൽ ഇസ്ലാമിന്റെയും നബിയുടെയും ആവശ്യമായിരുന്നു എന്ന് മാത്രമല്ല, നബിയും കൂട്ടുകാരും മക്കയിൽ വെച്ച് ആരംഭിച്ച ജുമാ നമസ്കാരത്തിന്റെ വളർച്ചയും അഭിവൃദ്ധിയുമായിരുന്നു മക്കയിൽ ഇസ്ലാം വളരുന്നു എന്നതിന്റെ ബാഹ്യമായ സൂചന. എന്തുകൊണ്ടെന്നാൽ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും നിത്യനമസ്കാരങ്ങൾ പോലെ നബിയും വിശുദ്ധ ഖുർആനും നിത്യനമസ്കാരങ്ങൾ പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിലുമായി ഓരോരുത്തരുടെയും സൌകര്യമനുസരിച്ച് വീട്ടിൽ വെച്ചും ജോലിസ്ഥലത്ത് വെച്ചും നിർവഹിക്കാനാണ് കൽപ്പിച്ചിരുന്നത്. എന്നതുകൊണ്ട് നബിയുടെയും കൂട്ടുകാരുടെയും നിത്യനമസ്കാരങ്ങൾ പുറത്തേക്ക് കാണുന്ന ഒരു ചിത്രമായിരുന്നില്ല. അഥവാ നബിയുടെ കാലത്തെ നിത്യനമസ്കാരങ്ങൾ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമായ ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു സംഘടിത നമസ്കാരമായ ജുമാ നമസ്കാരം പോലെ രണ്ടു റക്അത്ത് വീതമായിരുന്നു. സുന്നികളുടെ അഞ്ചു നേരത്തിൽ ഇന്നും നമുക്കത് കാണാം. അപ്പോൾ നബിയെ സംബന്ധിച്ചിടത്തോളം, നബിയിൽ ആത്മാർത്ഥമായി വിശ്വസിച്ച ആ ചെറിയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ വിജയമെന്നാൽ അക്കാലത്ത് ജുമാ നമസ്കാരത്തിന്റെ അഭിവൃദ്ധിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിത്യനമസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നിത്യേനയുള്ള ജോലി മാറ്റിവെക്കരുത് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിയും, നിത്യനമസ്കാരത്തിനു വേണ്ടി സക്കാത്ത് മാറ്റിവെക്കരുത് എന്ന് പഠിപ്പിച്ച നബിയും വിശുദ്ധ ഖുർആനും അഞ്ചു നേരം പോയിട്ട് നിത്യവും ഒരു നേരം പോലും പള്ളിയിൽ പോയി സംഘടിതമായി നമസ്കരിക്കുക എന്നത് വിശ്വാസികൾക്ക് പ്രായോഗികമോ പുണ്യമോ അല്ലെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിയും വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ നമസ്കാരത്തിനുവേണ്ടി എല്ലാ തൊഴിലുകളും മറ്റിടപാടുകളും നിർത്തിവച്ച് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും വൃദ്ധന്മാരുമടക്കം എല്ലാ വിശ്വാസികളെയും പള്ളിയിൽ എത്തിച്ചേരണം എന്ന് കൽപ്പിച്ചത്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആ നിയമം തികച്ചും പ്രാവർത്തികവും പ്രായോഗികവുമാണെന്ന് നാം ഇന്ന് അനുഭവിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. കാരണം വെള്ളിയാഴ്ച ദിവസം മുക്രി ബാങ്ക് വിളിക്കാൻ മറന്നാലും മുക്രിയുടെ ബാങ്ക് വിളി കേട്ടില്ലെങ്കിലും വിളിച്ചൊരുങ്ങി അലങ്കാരമുള്ള വസ്ത്രങ്ങളണിഞ്ഞ് ആഹ്ലാദപൂർവ്വം നാം നമ്മുടെ പള്ളിയിൽ എത്തിച്ചേരാറുണ്ട്. അതേ മുസ്ലിങ്ങൾ നബിയോ വിശുദ്ധ ഖുർആനോ പഠിപ്പിക്കാത്ത അഞ്ചു നേരത്തെ ബാങ്ക് കേട്ടിട്ടും തൽക്കാലം അത് അവഗണിച്ചു അഞ്ചു നേരം പോയിട്ട് ഒരു നേരം പോലും പള്ളിയിൽ പോവാതെ സ്വന്തം കാര്യവുമായി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് നാം എവിടെയും കണ്ടുവരുന്നത്. അതേപോലെ നബിയെ അനുസരിക്കുകയും നബിയിൽ വിശ്വസിക്കുകയും നബിയിൽ നിന്ന് അനുസരണ പ്രതിജ്ഞ വാങ്ങുകയും ചെയ്ത മദീന പട്ടണത്തിന്റെ സമീപ പ്രദേശത്തുള്ള ചില ഗോത്രങ്ങളിലെയും ഗ്രാമങ്ങളിലെയും പ്രമാണിമാരും അവരുടെ പ്രതിനിധികളും നബിയുടെ വെള്ളിയാഴ്ച ജുമായിൽ കൃത്യമായും പങ്കെടുക്കണം എന്നൊരു നിയമവും നബി കർശനമാക്കിയിരുന്നു. അതനുസരിച്ച് നബിയുടെ ജുമായ്ക്ക് ആ ഗോത്രങ്ങളിലെയോ ഗ്രാമങ്ങളിലെയോ പ്രതിനിധികൾ എത്താത്ത പക്ഷം അടുത്ത ദിവസം തന്നെ ആ ഗോത്രങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും നബിയുടെ പ്രതിനിധികൾ പോയി വിവരം അന്വേഷിക്കലും അവർ ജുമായ്ക്ക് ഹാജരാവാത്തതിന്റെ കാരണം അന്വേഷിക്കലും പതിവായിരുന്നു. ജുമാ നമസ്കാരത്തിന്റെ വളർച്ചയ്ക്ക് നബിയും കൂട്ടുകാരും കാണിച്ച അതീവ ശ്രദ്ധയും ജാഗ്രതയും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ജൂതന്മാരുടെ ശബ്ബത്ത് നാളിലെ ജുമാ പോലെ, ക്രിസ്ത്യാനികളുടെ ഞായറാഴ്ച ദിവസത്തെ ജുമാ പോലെ, നബിയുടെയും മുസ്ലീങ്ങളുടെയും വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ നമസ്കാരം വളരാനും അഭിവൃദ്ധിപ്പെടാനും വേണ്ടി സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും യുവാക്കളുമായി എല്ലാ വിശ്വാസികളും നബിയുടെ സന്നിധിയിൽ എത്തിച്ചേരണം എന്ന് നബി വളരെ നിർബന്ധം പിടിച്ചിരുന്നതും അങ്ങനെ ജുമാ നമസ്കാരം ഇസ്ലാമിന്റെ ഒരു സുസ്ഥാപിതമായ ബാഹ്യ ചിഹ്നമായി മാറ്റാൻ നബി ശ്രമിച്ചതും നാം കണ്ടുവല്ലോ. ഈ ജുമാ നമസ്കാരത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും നബിയുടെ ആദർശ ബന്ധുക്കളെ അതർഹിക്കുന്ന ഗൌരവത്തോടുകൂടി ഉൾക്കൊള്ളാനും ഉണർത്താനും വേണ്ടിയാണ് സലവിളി എന്ന ബാങ്ക് വിളി നബി നടപ്പിലാക്കിയത്. ബാങ്ക് വിളി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കാതുകളിലേക്ക് ഒഴുകി വരുന്ന ഈ ബാങ്ക് നബിയുടെ കാലത്തുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നബിയും കൂട്ടുകാരും അങ്ങനെ ഒരു ബാങ്ക് കേട്ടിട്ട് പോലും ഇല്ല എന്ന് ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും അറേബ്യൻ ചരിത്ര സംഭവങ്ങൾ ഉദ്ധരിച്ചും സമർത്ഥിക്കുകയാണ് മൗലവി ചേകന്നൂർ തന്റെ ഖുർആൻ വിരുദ്ധ ബാങ്കും ജമാഅത്തും എന്ന ഗ്രന്ഥത്തിൽ ചെയ്തത്. അതൊന്നുകൂടി ആവർത്തിക്കുക മാത്രമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അതിന്റെ മുന്നോടിയായി നബിയുടെ ബാങ്ക് എന്താണ്, നബിയുടെ കാലത്ത് ബാങ്ക് വിളി എങ്ങനെയായിരുന്നു, ഇന്നത്തെ ബാങ്ക് ഉണ്ടാക്കിയതാര്, എപ്പോൾ? മൗലവി ചേകന്നൂർ ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സമർത്ഥിച്ച ബാങ്കിൽ കാണപ്പെടുന്ന ഭാഷാപരവും ആശയപരവുമായ തെറ്റുകൾക്ക് ഉത്തരവാദിയാർ എന്നൊക്കെ ഒരിക്കൽ കൂടി നാം ആവർത്തിക്കുകയാണ്. ചിന്തിക്കുന്ന മുജാഹിദ് ജമാഅത്ത് സുന്നി സുഹൃത്തുക്കളെ ഖുർആൻ സുന്നത്ത് പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കുക എന്നതുതന്നെയാണ് ഈ സംഗീത ശില്പം കൊണ്ടും ലേഖന പ്രസംഗ പരമ്പര കൊണ്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കാരത്തിന്റെ മുന്നോടിയായി നബിയുടെ അനുയായികളെ നബിയുടെ ജുമാ നമസ്കാരം നടക്കുന്ന മൈതാനത്തേക്ക് വരാൻ പ്രേരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് സലവിളി എന്ന ബാങ്ക് വിളി നടപ്പിലാക്കിയത്. നബി നടപ്പിലാക്കിയ ആ സലവിളി, നബിയുടെ ബാങ്ക് വിളി ഇന്നും മക്ക മദീനയിലും റിയാദിലും സുൽഫിയിലും ജിദ്ദയിലും എന്നല്ല ഏതാണ്ടെല്ലാ സൗദി അറേബ്യൻ പട്ടണങ്ങളിലും കാണാം. അസ്സലാ അസ്സലാ എന്ന ആ ബാങ്ക് വിളി, നമസ്കരിക്കാൻ വരൂ, നമസ്കാരത്തിന് സമയമായി എന്നൊക്കെ അർത്ഥം വരുന്ന ആ സലവിളി സൌദി അറേബ്യയിൽ ഇന്നും നമുക്ക് കാണാം. പക്ഷേ ഒരു വ്യത്യാസമുണ്ടെന്ന് മാത്രം. നബി ഏത് പ്രധാനപ്പെട്ട നമസ്കാരത്തിന് വേണ്ടിയാണോ ആ സലവിളി നടപ്പിലാക്കിയത്, ആ പ്രധാനപ്പെട്ട ജുമാ നമസ്കാരത്തിന് ആ സലവിളി അത്ര കർശനമായി കാണാറില്ല എന്നല്ല, അത് ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ നബിയും വിശുദ്ധ ഖുർആനും പഠിപ്പിക്കാത്ത അഞ്ചുനേര നമസ്കാരത്തിന്റെ സമയമായാൽ ബാങ്ക് വിളി ആരംഭിച്ചാൽ സൌദി അറേബ്യയിലെ മുത്തവ്വമാർ കാറിലും ജീപ്പിലും ജിഎംസിയിലുമൊക്കെയായി സലവിളിച്ചുകൊണ്ട് ഇറങ്ങുന്നതും കറങ്ങുന്നതും നമുക്ക് കാണാം. വെള്ളിയാഴ്ച ദിവസം മാത്രമാണ് ജുമാ നമസ്കാരത്തിന് വേണ്ടി കുറച്ചുനേരം ജോലി നിർത്തിവെക്കേണ്ടതെന്നും ആ ജുമാ കഴിഞ്ഞാൽ ഉടനെ ജോലിക്ക് പോകാനുമാണ് ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിച്ചത് എന്നിരിക്കെ, ഖുർആനിലെ ആ നിയമങ്ങളൊന്നും സാധാരണക്കാരെ പഠിപ്പിക്കാതെ ജുമാ നമസ്കാരത്തിന് നബിയും കൂട്ടുകാരും കൽപ്പിച്ച ആ പ്രാധാന്യം തങ്ങളുണ്ടാക്കി അഞ്ചുനേര നമസ്കാരത്തിന് നൽകുകയും നബിയുടെ നമസ്കാരവും പാരമ്പര്യവും നടപടിക്രമവും ഒക്കെ എന്നാൽ ഈ അഞ്ചുനേരത്തെ നമസ്കാരവും വാങ്കുമാണെന്ന് പഠിപ്പിച്ചുകൊണ്ടും വിശ്വസിപ്പിച്ചുകൊണ്ടുമാണ് ആ മുതവമാർ സൌദി അറേബ്യൻ നഗരങ്ങളിൽ പ്രാർത്ഥനാ സമയത്ത് ചുറ്റിക്കറങ്ങി നിർബന്ധിച്ചു കടകൾ അടപ്പിക്കുന്നത്. നിർബന്ധിച്ച് നമസ്കരിപ്പിക്കുന്ന മുതവമാർക്ക് ജന്മം നൽകിയത് മുആവിയൻ കാലത്താണെന്നും നബിയുടെയോ ഇസ്ലാമിന്റെയോ പാരമ്പര്യമല്ല അത് എന്നൊക്കെ മുമ്പ് നാം സമർത്ഥിച്ചിട്ടുണ്ട്. ചരിത്രപരമായ ആ ഭാഗം ഈ അവസരത്തിൽ ഒന്നുകൂടി ശ്രവിക്കുന്നത് നന്നായിരിക്കും. നിത്യ നമസ്കാരത്തോടൊപ്പം ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു സംഘടിത നമസ്കാരമായ ജുമാ നമസ്കാരം നിയമമാക്കുകയും നബിയോടും സത്യവിശ്വാസികളോടും ആ നമസ്കാരത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാനും അള്ളാഹു ആഹ്വാനം ചെയ്യുകയും ചെയ്തപ്പോൾ ആ ജുമാ നമസ്കാരത്തിന്റെ സമയവും പ്രാധാന്യവും വിളംബരം ചെയ്യാൻ നബിയും കൂട്ടുകാരും പദ്ധതികൾ ആവിഷ്കരിച്ചു. ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ദിവസം അവരുടെ കൂട്ടപ്രാർത്ഥനയ്ക്ക് മുമ്പായി പള്ളിമണി മുഴക്കി വിവരം അറിയിക്കുന്നതുപോലെ, ജൂതന്മാർ ശനിയാഴ്ച ദിവസം ബ്യൂഗിൾ മുഴക്കുന്നതുപോലെ, മുസ്ലീങ്ങളായ നമ്മളും ഒരു വിളംബര മാർഗം കണ്ടുപിടിക്കണമെന്ന് നബിയും ഹസ്രത്ത് അലിയും ഉമറും ബിലാലും ചേർന്ന് തീരുമാനിച്ചു. അതിനായി കൂട്ടത്തിൽ ഏറ്റവും ഘനവും ഗംഭീരവുമുള്ള ശബ്ദത്തിന്റെ ഉടമയായിരുന്ന ബിലാലിനോട് നബി അസ്വലാ അസ്വലാ, നമസ്കാരത്തിന് സമയമായി, നമസ്കാരത്തിലേക്ക് വരൂ എന്നിങ്ങനെ മക്കാപട്ടണത്തിന്റെയും പള്ളിയുടെയും ചില പ്രത്യേക കോണുകളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ ആജ്ഞാപിച്ചു. മക്കയിൽ വച്ച് ജുമാ നമസ്കാരം ആരംഭിച്ചതു മുതൽ നബിയുടെ അസ്വല അസ്വല എന്ന ബാങ്കുവിളിയും ആരംഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് കാണുന്ന 7 തെറ്റുകളുള്ള ഖുർആൻ വിരുദ്ധ ബാങ്കുവിളി ആരംഭിച്ചത് മുആവിയയുടെ കാലഘട്ടത്തിലാണ്. നബിയിൽ വിശ്വസിച്ച മുസ്ലീങ്ങളോടും നബിയോട് സ്നേഹവും ബഹുമാനവും കാണിച്ചിരുന്ന അമുസ്ലീങ്ങളായ ജൂത ക്രിസ്ത്യൻ സഹോദരന്മാരോടും നബിയുടെ നമസ്കാര സ്ഥലത്തേക്ക് വരാനും നബിയുടെ പ്രസംഗം കേൾക്കാൻ വരാനും വേണ്ടിയുള്ള ഒരറിയിപ്പ് മാത്രമായിരുന്നു അത്. ഇന്നും മക്ക മദീനയിൽ ഖുർആനിലുള്ള ആ നിദാഉ, ആ ബാങ്കുവിളി കാണാം, കേൾക്കാം. സൌദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന വിദേശികളായ മുസ്ലീങ്ങൾക്ക് ആ സലവിളി എന്ന ബാങ്കിനെക്കുറിച്ച് അറിയുമെങ്കിലും ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അമേരിക്ക തുടങ്ങിയ അനറബി നാടുകളിലെ മുസ്ലീങ്ങൾക്ക് ആ സലവിളി എന്ന ബാങ്കുവിളിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നതാണ് സത്യം. കാരണം നബിയുടെ മരണം കഴിഞ്ഞ് സുമാർ 20 വർഷം കഴിഞ്ഞ് 150 വരുന്ന ചെറുതും വലുതുമായ സായുധ സംഘടനകളിലൂടെയും യുദ്ധങ്ങളിലൂടെയും നബിയുടെ ഇസ്ലാം ഖുർആൻ വിരുദ്ധനും നബിവിരോധിയുമായ മുആവിയ എന്ന രാജാവിന്റെ കൈകളിലെത്തുകയും വീണ്ടും ഒരു 40 വർഷം അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും കയ്യിൽ ഒതുങ്ങുകയും ചെയ്തപ്പോൾ ഇസ്ലാം സമ്പൂർണമായി മായം ചേർക്കപ്പെട്ടു. പിന്നീട് മക്ക മദീനയിൽ നിന്ന് മതപ്രചരണം എന്ന പേരിൽ സംഘടിതമായ ഒരു തബ്ലീഗ് പ്രവർത്തനത്തിലൂടെ മുആവിയയും അബൂ ഹുറൈറയും കയറ്റി അയച്ചത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന അറേബ്യൻ പാരമ്പര്യ സംസ്കാര സംരക്ഷണ സംഘടനയായിരുന്നു. അറേബ്യൻ സംസ്കാരത്തിന്റെ മുഖമുദ്രയായ, യമനി സംസ്കാരത്തിന്റെ മുഖമുദ്രയായ തൊപ്പി, താടി, വെള്ളവസ്ത്രം ധരിക്കൽ, സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, സുന്നത്ത് ഹജ്ജുകൾ, പർദ, ആമീൻ പറയൽ, അത്തഹിയാ തോതൽ, മസീഹുദ്ദജ്ജാൽ എന്ന് പറയൽ, സുബ്ഹാന റബ്ബിക്ക ചൊല്ലൽ, നബി തിരുമേനി കേട്ടിട്ട് പോലുമില്ലാത്ത 5 ബാങ്ക്, 5 നമസ്കാരം എന്നിവയ്ക്കൊന്നും ഖുർആനിൽ യാതൊരു സ്ഥാനവും കാണുന്നില്ല എന്നറിയുക. അപ്പോൾ ചേകന്നൂർ മൗലവി നിരന്തരം സമർത്ഥിച്ചതുപോലെ നബിയുടെ യഥാർത്ഥ ചര്യയും വിശുദ്ധ ഖുർആനും പൂഴ്ത്തിവെച്ചുകൊണ്ട് ബാക്കിയെല്ലാം ലോകത്ത് പരത്തിയ അബൂ ഹുറൈറയും മുആവിയയും നബിയുടെ യഥാർത്ഥ ബാങ്കായ വെള്ളിയാഴ്ച ദിവസത്തെ സലവിളി പൂഴ്ത്തിവെക്കുകയും അതർഹിക്കുന്ന പരിഗണനയും പ്രാധാന്യവും നൽകാതെ അറേബ്യയിൽ നിന്നും കയറ്റി അയക്കാതിരുന്നതിലും അത്ഭുതമുണ്ടോ? നബിയുടെ കാലത്ത് ബാങ്കുവിളി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസത്തെ അസ്വല അസ്വല എന്ന ബിലാലും മറ്റും നമസ്കാരത്തിന് കുറച്ചു മുമ്പായി മദീന മക്ക പട്ടണത്തിന്റെ ചില പ്രത്യേക കോണുകളിൽ നിന്നും നബിയുടെ നമസ്കാര സ്ഥലത്തിന്റെ അടുത്തുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്ന സലവിളിയായിരുന്നു. സത്യത്തിൽ വിശുദ്ധ ഖുർആനും നബി തിരുമേനിയും നടപ്പിലാക്കിയ ആഴ്ചയിൽ ഒരിക്കലുള്ള ജുമാ നമസ്കാരത്തിലേക്കുള്ള ക്ഷണമായ ആ സലവിളിയിൽ, ആ ബാങ്ക് വിളിയിൽ യാതൊരു തെറ്റുകുറ്റമോ വൈകല്യമോ അപകടമോ ശല്യപ്പെടുത്തലോ അനാവശ്യമോ അപ്രസക്തിയോ ആരോപിക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ വിശുദ്ധ ഖുർആനും നബി തിരുമേനിക്കുമെതിരായി ഒരു 5 നമസ്കാരം വളരെ ആസൂത്രിതമായി പടുത്തുയർത്തുകയും ആ ഖുർആൻ വിരുദ്ധ ബിദ്അത്ത് നമസ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരു 5 ബാങ്ക് വിളി നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ ആ ബാങ്കിന്റെ വചനങ്ങളിൽ ഖുർആനിന് ഘടകവിരുദ്ധമായി ആശയപരവും ഭാഷാപരവുമായ 7 തെറ്റുകൾ വന്നു ചേർന്നു എന്ന് ഖുർആൻ കൊണ്ട് സമർത്ഥിക്കുകയാണ് മൗലവി ചേകന്നൂർ തന്റെ ഖുർആൻ വിരുദ്ധ ബാങ്കും ജമാഅത്തും എന്ന ഗ്രന്ഥത്തിൽ ചെയ്യുന്നത്. ഖുർആനും മഹലുൽ ബൈത്തും എന്ന പ്രസ്ഥാനവുമായി ഷിയാക്കൾ മുന്നോട്ടു പോയപ്പോൾ അവരും ഒരു അബദ്ധ ജടിലമായ ബാങ്കുണ്ടാക്കി. അങ്ങനെ നമുക്കിന്ന് പരിചയമുള്ള 3 ബാങ്കുകളെക്കുറിച്ച് പഠിച്ചാൽ തന്നെ ഇസ്ലാമിൽ നടന്ന ഗുരുതരമായ അട്ടിമറികളുടെ ഒരു ഏകദേശ രൂപം ലഭിക്കും. ഇസ്ലാമിക ലോകത്തെ ഒറ്റ പണ്ഡിതനും നിഷേധിക്കാൻ പറ്റാത്ത വിധം ചേകന്നൂർ മൗലവി സമർത്ഥിച്ച ഖുർആൻ വിരുദ്ധ, ഇസ്ലാം വിരുദ്ധ 5 ബാങ്കിലെ അപകടങ്ങൾ ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിച്ചു പഠിക്കുകയും പ്രതികരിക്കുകയും ചെയ്യാം. നബി തിരുമേനി മക്കയിൽ വരുന്നതിന് മുമ്പ് തന്നെ കല്ലേറും കല്ലു ചുംബിക്കലും പൂർണ്ണനഗ്നരായും മർദ്ദനഗ്നരായും കഅബാ മന്ദിരം ചുറ്റലുമൊക്കെയായി ഒരുപാട് അനാചാരങ്ങൾ ഹജ്ജിൽ നിറഞ്ഞിരുന്നു. ഈ അനാചാരങ്ങളെ എതിർത്തുകൊണ്ടും കഅബയിലെ ബിംബങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ടുമാണ് നബി തിരുമേനി ഖുറൈശികളുടെ ശത്രുക്കളായത്. ഇബ്രാഹിം നബിയുടെ ചരിത്രവും അദ്ദേഹം അറബികളെ പഠിപ്പിച്ച തൗഹീദും കാറ്റിൽ പറത്തി കഅബയെ ഒരു വിഗ്രഹാരാധനയുടെ കേന്ദ്രമാക്കിയത് ഋജുമാനസനായിരുന്ന, അള്ളാഹുവിന് യാതൊരു വക്രതയുമില്ലാതെ മനസ്സിലാക്കിയ നബി തിരുമേനിയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. മാത്രമല്ല തന്റെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെയായ വറക്കത്ത് ബിൻ നൌഫൽ, ഉബൈദുല്ല ബിൻ ജഹ്ഷ്, സെയ്ദ് ബിൻ അമ്ർ, ഉസ്മാൻ ബിൻ ഹുവൈരിസ് തുടങ്ങിയവർ മക്കയിൽ വെച്ചും ത്വായിഫിലെ ഉത്സവസ്ഥലത്ത് വെച്ചും വിഗ്രഹാരാധനയ്ക്കെതിരെ ഒച്ചപ്പാടുണ്ടാക്കിയതും ഇബ്രാഹിം നബിയുടെ തൗഹീദിനുവേണ്ടി ശക്തിയായി വാദിച്ചതും മക്ക മുശരിക്കുകളുടെയും സഖീഫ് ഗോത്രക്കാരുടെയും ആ മിണ്ടാപ്രാണികളായ ബിംബങ്ങളെ നിശിതമായി വിമർശിച്ചു സംസാരിച്ചതും നബി തിരുമേനി ആവേശത്തോടെ കേട്ടിരുന്നു. തന്റെ ജോലി കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴൊക്കെ നബി തിരുമേനി ആ പണ്ഡിത കേസരികളുടെ മുമ്പിൽ ഓടിയെത്തുകയും അവരുടെ സാരസമ്പൂർണവും വിജ്ഞാനപ്രദവുമായ ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. മക്കയിലെ ആബാലവൃദ്ധൻ ജനങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനും ജനസമ്മതനുമായ മുഹമ്മദ് തിരോത്സാഹിയും ഒരു കാര്യമേൽപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതുവരെ അതിന് കഠിനമായി പ്രയത്നിക്കുന്നവനും സർവോപരി അല്ലമീൻ എന്ന് അവർ സ്നേഹപൂർവ്വം വിളിക്കുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനും വാഗ്മിയുമായ മുഹമ്മദ് വിനീതനായി തങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് പൂർവ്വവേദങ്ങൾ ആവേശത്തോടെ പഠിക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും ആ ഹനീഫുകൾക്ക് വളരെ സന്തോഷകരമായി തോന്നി. മക്കയിലും പരിസരത്തും അന്ന് കണ്ടിരുന്ന ആ നല്ലവരായ ജൂത ക്രിസ്ത്യൻ സന്യാസിമാർ ഹനീഫുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവർ അന്ന് അറേബ്യയിലുണ്ടായിരുന്ന അനാചാരങ്ങളെയും വിഗ്രഹങ്ങളെയും അംഗീകരിച്ചിരുന്നില്ല. ചില ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ശിർക്കൻ ചിന്താഗതികളെയും വിഗ്രഹങ്ങളെയും അവർ എതിർത്തിരുന്നു. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന മക്കയിലെ വിഗ്രഹാരാധകർക്കും ഉസൈറും യേശുവും ദൈവപുത്രന്മാരാണെന്ന് പറഞ്ഞ ജൂത ക്രിസ്ത്യൻ സമുദായങ്ങളുടെയും മഹാഭൂരിപക്ഷത്തിന് മുമ്പിൽ അവർ ഒറ്റപ്പെട്ടു. ലാത്ത, മനാത്ത, ഉസ്സ തുടങ്ങിയ വിഗ്രഹങ്ങളുടെ പേരിലുള്ള ഉത്സവങ്ങളെയും ആരാധനയെയും എതിർക്കുകയും ദൈവം എന്നർത്ഥം വരുന്ന അള്ളാഹു എന്ന പദം അവർ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അവർ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. എന്നു മാത്രമല്ല, വിശേഷ പ്രാർത്ഥനയും പ്രസംഗവും വേദപാരായണവുമായി ജൂതന്മാരും ക്രിസ്ത്യാനികളും ശനിയും ഞായറും ശബ്ബത്ത് ആചരിക്കുമ്പോൾ, വിശ്രമദിനം ആചരിക്കുമ്പോൾ അവരോടുള്ള പ്രതിഷേധ സൂചകമായി ഈ ഹനീഫുകൾ വെള്ളിയാഴ്ച ദിവസമാണ് പ്രധാന പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. എന്നാൽ വിരലിലെണ്ണാവുന്ന ഈ ഹനീഫുകളും അവരുടെ ഏതാനും അനുയായികളും പലപ്പോഴും ആ മഹാഭൂരിപക്ഷം വരുന്ന മക്കൻ കുറേശികളാൽ അവഹേളിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഉമ്മിയുകൾ അഥവാ വിവരം കെട്ടവർ എന്നോ അല്ലെങ്കിൽ ഉമ്മുൽഖുറ പട്ടണക്കാർ അഥവാ മക്ക നഗരിയിലുള്ളവർ എന്നോ ഒക്കെ അർത്ഥം വരുന്ന ഉമ്മിയുകളിൽ പരക്കെ സമ്മതനായ വ്യക്തിയും അന്ന് മക്കയുടെ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അല്ലമീനായി മക്കയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന മുഹമ്മദ് തങ്ങളുടെ നിത്യസന്ദർശകനും അഭ്യുദയകാംക്ഷിയുമായത് ആ ഹനീഫുകളെ വല്ലാതെ ആഹ്ലാദഭരിതരും പ്രതീക്ഷാ നിർഭരരുമാക്കി. തങ്ങൾ പരാജയപ്പെട്ടിടത്ത് ശക്തനും ബുദ്ധിമാനും സ്ഥിരോത്സാഹിയും ജ്ഞാനിയുമായ മുഹമ്മദിന് വിജയിക്കാനാവും എന്നവർ പ്രത്യാശിച്ചു. തങ്ങളുടെ വേദപഠന സദസ്സുകളിലും ചർച്ചകളിലും സ്ഥിരമായി എത്തുന്ന അല്ലമീൻ എന്ന് മക്കയിൽ പ്രസിദ്ധനായ മുഹമ്മദ് എന്ന യുവാവിന്റെ വിനയവും പ്രൗഢഗാംഭീര്യമുള്ള മുഖവും ബർക്കത്തുബിന് നൌഫലിനെ പോലുള്ള മഹാപണ്ഡിതന്മാർക്ക് പോലും വിസ്മയവും നബിയിൽ ബഹുമാനവും ഉണ്ടാകാൻ പര്യാപ്തമായി. അറേബ്യയിലെ അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സ്ഥിതിഗതികളും അവർ ചർച്ച ചെയ്യുമായിരുന്നു. ഉമ്മിയുകളായ അറബികളെ ദ്രോഹിക്കുന്നതിലും ചൂഷണം ചെയ്യുന്നതിലും വേദക്കാരായ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ദൈവം ശിക്ഷിക്കയില്ലെന്നുള്ള ചില ജൂതന്മാരുടെയും ചില ക്രിസ്ത്യാനികളുടെയും വാദത്തെയും അവരിൽ ചിലരുടെ അഹങ്കാരത്തെയും സ്വർഗം അവർക്കുമാത്രം സംവരണം ചെയ്തതാണ് എന്ന അവരുടെ വാദത്തെയും ഹനീഫുകളായ ഈ ജൂത പണ്ഡിതന്മാർ വിമർശിക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മൃഗീയ ഭൂരിപക്ഷമുണ്ടായിരുന്ന ആ മക്കയിലെ ജൂതന്മാർക്ക് മുന്നിൽ ഈ ഹനീഫുകൾ നിസ്സഹായരായി ഒറ്റപ്പെട്ടു നിന്നു. ദൈവം ഒരു ജനതയെയും മോശക്കാരും തരംതാഴ്ന്നവരുമായി പടച്ചിട്ടില്ലെന്നും സ്വന്തം കർമ്മങ്ങളും ചിന്താഗതിയുമാണ് ഓരോ ജനതയെയും ഉത്കൃഷ്ടരും നികൃഷ്ടരുമാക്കുന്നതെന്നും വിദ്യാഭ്യാസത്തിലൂടെയും ചിന്തയിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ഉമ്മിയുകൾ എന്ന് കളിയാക്കപ്പെടുന്ന മക്കയിലെ അറബികൾക്ക് ഭൂമിയിലെ ഒരു ഉത്തമ സമുദായമാകാമെന്നും അവർ സമർത്ഥിച്ചു. വൃദ്ധന്മാരായ തന്നെപ്പോലുള്ളവർക്ക് ഇനി മക്കയിലെ വിഗ്രഹാരാധനയ്ക്കും ചൂഷണങ്ങൾക്കുമെതിരെ പോരാടാൻ പരിമിതികളുണ്ടെന്നും യുവാവും സ്ഥിരോത്സാഹിയും അതിലുപരി മക്കയിലെ സാധാരണക്കാർക്കിടയിലും പ്രമാണിമാർക്കിടയിലും ഒരുപാട് സ്വാധീന ശക്തിയുള്ള അല്ലമീൻ എന്ന് അവർ സ്നേഹാദരത്തോടെ വിളിക്കുന്ന മുഹമ്മദിന് ഉമ്മിയുകളായ അറബികൾക്കു വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും വർക്കത്തുബിന് നൌഫലിനെ പോലുള്ള ഈ ഹനീഫുകൾ മുഹമ്മദ് എന്ന യുവാവിനെ പലപ്പോഴും ഉപദേശിച്ചു. പൂർവ്വവേദങ്ങളായ തൗറാത്തിലും ഇഞ്ചിയിലുമുള്ള തങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ആ സന്യാസിമാർ നബി തിരുമേനിക്ക് വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. മാത്രമല്ല, മദീനയിലും സിറിയയിലും ബാഗ്ദാദിലും ബസ്രയിലും അബിസീനിയയിലുമൊക്കെ കച്ചവട സംഘത്തോടൊപ്പം പോകുമ്പോൾ കണ്ടുമുട്ടുന്ന എല്ലാ വേദപണ്ഡിതന്മാരുമായി സംസാരിക്കണമെന്നും തങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാൻ കഴിയുമെന്നും ആ ജൂത സന്യാസിമാർ മുഹമ്മദ് എന്ന ആ യുവാവിനെ ഉപദേശിച്ചു. അള്ളാഹുവിന്റെ ജ്ഞാനം ആകാശഭൂമികളോളം അനന്തമാണെന്നും അതിൽ നിന്ന് ഒരു തുള്ളി പോലും നമുക്ക് കിട്ടിയിട്ടില്ലെന്നും അതിനാൽ അറിവ് വർദ്ധിപ്പിച്ചു തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് വിനീതനായി എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും ആ പണ്ഡിത കേസരികൾ യുവാവായ മുഹമ്മദിനെ ഉപദേശിച്ചു. ഏകാന്തതയിലിരുന്ന് തനിക്ക് കിട്ടിയ അറിവിനെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്നും അറിവ് വർദ്ധിപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് പതിവായി പ്രാർത്ഥിക്കണമെന്നും ആ നല്ലവരായ ജൂത സന്യാസിമാർ യുവാവായ മുഹമ്മദിനെ ഉപദേശിച്ചു. അതൊക്കെ അക്ഷരം പ്രതി യുവാവായ മുഹമ്മദ് അനുസരിക്കുകയും ചെയ്തു. ആ ഹനീഫുകളെ പോലെ ഏകാന്തതയിലിരുന്നു നബി പതിവായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. മക്കയിലെ കഅബാലയത്തിൽ അബ്രഹാമിന്റെ മതത്തെ വികലമാക്കിക്കൊണ്ട് അഴിഞ്ഞാട്ടവും വിഗ്രഹാരാധനയും നടത്തുന്നവർക്കെതിരെ കവിതയും ഗദ്യകവിതയുമൊക്കെ എഴുതി വിമർശിച്ചും കള്ളുകുടിച്ചും അലഞ്ഞുതിരിഞ്ഞു നടന്നവർ അക്കാലത്ത് മക്കയിൽ ഉണ്ടായിരുന്നു. അത്തരക്കാരുടെ അധരവ്യായാമം കൊണ്ടും സ്വപ്നജീവിതം കൊണ്ടും ഒന്നും നേടാൻ കഴിയില്ലെന്നും കർമ്മവും വിശ്വാസവും ക്ഷമയും ഒരേപോലെ കോർത്തിണക്കിയ ശക്തവും അചഞ്ചലവുമായ ഒരു സമീപനം കൊണ്ട് മാത്രമേ ഉമ്മിയുകളായ അറബികളെ ഉണർത്താനും അബ്രഹാമിന്റെ ഭവനം ശുദ്ധീകരിക്കാനും കഴിയൂ എന്നും ആ ഹനീഫുകളിൽ നിന്നും സ്വന്തം അനുഭവത്തിൽ നിന്നും നബി തിരുമേനി മനസ്സിലാക്കിയിരുന്നു. വേദപഠനവും കച്ചവടയാത്രകളും ചർച്ചകളും ഏകാന്തവാസവുമായി വർഷങ്ങൾ കഴിഞ്ഞുപോയപ്പോൾ മുഹമ്മദിൽ ദൈവദൂതന്റെ പക്വതയും ലക്ഷണങ്ങളും കാണാൻ തുടങ്ങി. 40-ാം വയസ്സിൽ ആദ്യമായി വഹീ ദിവ്യബോധനം ലഭിച്ചപ്പോഴും നബിയിലെ ദൈവദൂതൻ അംഗീകരിച്ച് ആദ്യമായി സംസാരിച്ചതും ബർക്കത്ത് ബിൻ നൌഫൽ തന്നെയായിരുന്നു. പിന്നീട് പടിപടിയായി ദൈവദൂതൻ മക്കയിലും പരിസര പ്രദേശങ്ങളിലും വരുത്തിയ മാറ്റങ്ങൾ വിസ്മയാവഹമായിരുന്നു. തന്നിൽ അടിയുറച്ച വിശ്വാസമുള്ള ഒരു ചെറിയ സമൂഹത്തെ ദൈവദൂതൻ വളർത്തിയെടുത്തു. സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും അതിലുപരി അനാദൃശമായ ക്ഷമയും നിശ്ചയദാർഢ്യവും മൂലം ആ ചെറിയ സമൂഹം വലിയ വലിയ സംഘങ്ങളെ കീഴടക്കി. 10 വർഷം പ്രബോധനം ചെയ്തിട്ടും 100 കണക്കിൽ താഴെ ആളുകളെ മാത്രമേ നബി തിരുമേനിക്ക് മക്കയിൽ അനുയായികളായി കിട്ടിയുള്ളൂ. അവരെയും കൊണ്ട് നബിക്ക് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അങ്ങനെ പരാജയത്തിന്റെ കൈപ്പുനീർ ഒരുപാട് രുചിക്കേണ്ടി വന്നിട്ടും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവുമുള്ള ആ സംഘം പതറാതെ ഒടുവിൽ മഹത്തായ വിജയം നേടി. ബിംബാരാധനയുടെ കേദാരമായി മാറിയ ഇബ്രാഹിം നബിയുടെ കഅബയെ ആ ദൈവദൂതനും കൂട്ടരും അബൂ സുഫിയാനും മുആവിയയും അടക്കമുള്ള പ്രമാണിമാരിൽ നിന്നും മോചിപ്പിച്ചു. കഅബയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെ അടിച്ചുടച്ചു, തൂത്തുവാരി വൃത്തിയാക്കി, കഴുകിത്തുടച്ചു. ഹനീഫായിരുന്ന ഇബ്രാഹിമിന്റെ മതത്തിനും വക്രതയില്ലാതെ ദൈവത്തെ കാണിച്ചു തന്ന ഇബ്രാഹിമിന്റെ മതത്തിനും അനുയായികൾക്കും വേണ്ടി വീണ്ടും സജ്ജമാക്കി. ദൈവമെന്നത് കേവലം ഒരു പ്രതിബിംബത്തിലോ ബിംബത്തിലോ ശില്പത്തിലോ ചിത്രത്തിലോ പ്രകടിപ്പിക്കാനും പരിചയപ്പെടുത്താനും പറ്റാത്ത അതിമഹത്തായ ഒരു പ്രതിഭാസമാണെന്നും അള്ളാഹു അഥവാ ദൈവം എന്നു നാം വിളിക്കുമ്പോൾ നമ്മിലുള്ള ദൈവിക അംശം കൂടി ആ നിർവചനത്തിൽ ഉൾപ്പെടുത്തി വായിക്കണമെന്നും ആ രീതിയിൽ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ പ്രതിനിധിയും അംശവുമായ മനുഷ്യൻ ഈ ഭൂമിയിലെ ഏറ്റവും കർമ്മനിരതനും ഉത്തരവാദിത്ത ബോധമുള്ളവനും ആരാലും ചൂഷണം ചെയ്യപ്പെടാത്തവനും വിനയാന്വിതനുമായി മാറുന്നു എന്ന പാഠം ഖുർആനിൽ നിന്നും പൂർവ്വവേദങ്ങളിൽ നിന്നും നാം പഠിച്ചുവല്ലോ. നബി തിരുമേനിയും മക്ക കീഴടക്കിയപ്പോൾ പ്രധാനമായും ചെയ്തത് ഇബ്രാഹിം നബി വെറുത്തിരുന്ന ആ ബിംബങ്ങളെ ഇബ്രാഹിം പണിത കഅബയിൽ നിന്ന് തൂത്തുവാരുകയായിരുന്നു. നബിയുടെ കുട്ടിക്കാലത്തും കൌമാരകാലത്തും മറ്റും മക്കയിലെ ബിംബങ്ങളെയും ഹജ്ജിലെ അനാചാരങ്ങളെയും എതിർത്തു സംസാരിച്ചിരുന്ന ഹനീഫുകളെയും ജൂത പണ്ഡിതന്മാരെയും നബിക്കറിയാമായിരുന്നു. സഫാ മർവ എന്ന് പറയുന്ന രണ്ട് കുന്നിന് മുകളിൽ ഓരോ ബിംബങ്ങളെ പ്രതിഷ്ഠിച്ചു അവക്കിടയിൽ ഓടുകയും ആ ബിംബങ്ങൾക്കു സമീപം എത്തുമ്പോൾ അവയെ തൊടുകയും മൊത്തുകയുമൊക്കെ ചെയ്തതിനെയും ഈ ജൂതസന്യാസിമാരും ബുദ്ധിജീവികളും എതിർത്തിരുന്നു. നബി തിരുമേനി സഹീ എന്ന ആ അനാചാരം തന്നെ പറ്റ നിർത്തലാക്കുമെന്നായിരുന്നു ഈ അനീഫുകളുടെയും നബിയുടെ കൂടെയുണ്ടായിരുന്ന മറ്റു ബുദ്ധിജീവികളുടെയും ചില സഹാബികളുടെയും കണക്കുകൂട്ടൽ. എന്നാൽ നബിയാകട്ടെ ആ സഫാ മർവ എന്ന രണ്ട് കുന്നിന് മുകളിലുള്ള ശിർക്കുമായി ബന്ധപ്പെട്ട ആ ബിംബങ്ങളെ എടുത്തെറിയുകയും അപകടമില്ലാത്ത നടത്തം എന്ന സഹീ നിലനിർത്തുകയും ചെയ്തു. അള്ളാഹുവിനെയും ഇബ്രാഹിം നബിയുടെ ചരിത്ര സ്മരണകളെയും അയവിറക്കി ആ രണ്ട് കുന്നുകൾക്കിടയിൽ നടക്കുന്നത് തെറ്റില്ല എന്ന് പ്രഖ്യാപിച്ചു. ഹജ്ജിനും ഉംറക്കും എത്തുന്നവർ സഫാ മർവക്കിടയിൽ സഹീ ചെയ്യുന്നതിൽ കുറ്റമില്ല എന്നിങ്ങനെ ഖുർആനും പഠിപ്പിക്കുന്നത് കാണാം. പണ്ടുകാലം മുതലേയുള്ള ഒരാചാരത്തിലെ അനാചാരം നബി എടുത്തുകളയുകയും ഹജ്ജിനെ ശുദ്ധീകരിക്കുകയും ചെയ്തു എന്ന് സാരം. എന്നാൽ മുആവിയാകട്ടെ തന്റെ ഭരണകാലത്ത് തന്റെ പൂർവികരുടെ ആചാരപ്രകാരം തവാഫ് ചെയ്യുന്നവർക്ക് എണ്ണം കണക്കാക്കാനെന്ന വ്യാജേന ഹജ്ജാജികളുടെ സൌകര്യാർത്ഥം കഅബയുടെ മൂലയിൽ ഒരു കരിങ്കല്ല് സ്ഥാപിക്കുകയും പഴയ അനാചാരം തന്ത്രപൂർവ്വം ഒരു പരിഷ്കാരമെന്ന പേരിൽ കൊണ്ടുവരികയും ചെയ്തു. ഇന്നും ഹജ്ജിനെത്തുന്നവർ ആ കല്ല് തൊടാനും ചുംബിക്കാനും മത്സരിക്കുന്നതും ഉന്തും തള്ളുമായി ഉരുണ്ടുവീഴുന്നതും കാലൊടിയുന്നതും പതിവ് കാഴ്ചയാണ്. ഉന്താനും തള്ളാനും കഴിയാത്ത ഭക്തന്മാർ കഅബയുടെ ആ കരിങ്കൽ മൂലയിലെത്തുമ്പോൾ ദൂരെ നിന്ന് ഭക്തിപാരവശ്യത്തോടെ ആ കല്ലിന് നേരെ തിരിഞ്ഞ് കൈവീശുന്നതും അഭിവാദ്യം പറയുന്നതും കാണാം. കഅബയിലെ ഈ ദൃശ്യവും നമ്മുടെ അമുസ്ലിം സുഹൃത്തുക്കളുടെ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ദീപാരാധന സമയത്തും മറ്റും നട തുറക്കുമ്പോഴുള്ള ദൃശ്യവും തമ്മിൽ വളരെ സാമ്യം ദർശിക്കാവുന്നതാണ്. ഹജറുൽ അസ്വദ് എന്ന ആ കല്ല് ഒരാക്രമണത്തിൽ തവിടുപൊടിയാവുകയും അമവികളുടെ അവസാനകാലത്ത് ആരോ അത് മോഷ്ടിച്ചുകൊണ്ടുപോവുകയും കഅബ മലിനപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് വന്ന ഭരണാധികാരിയാണ് അതിന്റെ കഷ്ണങ്ങൾ എന്ന് ആരൊക്കെയോ പറഞ്ഞ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു കല്ലാക്കി ഹാജിമാരുടെ ആത്മീയ ദാഹം ശമിപ്പിക്കാൻ യഥാസ്ഥാനത്ത് വീണ്ടും ഫിറ്റ് ചെയ്തത്. മുവാവിയ സ്ഥാപിച്ച ഹജറുൽ അസ്വദ് എന്ന കരിങ്കല്ല് പോലും ഡ്യൂപ്ലിക്കേറ്റാണ് എന്ന് സാരം. നിങ്ങൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടുകാരുടെ സമ്മതം വാങ്ങണം, സലാം പറയണം എന്നിങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾ പോലും ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആരാധനയായ ഹജ്ജ് കർമ്മത്തിലെ ഹജറുൽ അസ്വദ് എന്ന കറുത്ത കല്ല് ചുംബിക്കുക എന്ന അനാചാരം ഖുർആൻ ഒരിക്കൽ പോലും സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ അതൊരു ഇസ്ലാം മത നിയമമല്ല എന്നും അത് സുന്നത്ത് ജമാഅത്തിനു വേണ്ടി അബൂഹുറൈറ ഉണ്ടാക്കിയ സുന്നി ആചാരമാണെന്നും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. അതുകൊണ്ട് ഹജ്ജിലും നമസ്കാരത്തിലും നോമ്പിലും അബൂഹുറൈറകൾ കുത്തിക്കയറ്റിയ അനാചാരങ്ങൾ ഇല്ലാതാക്കാനും നബിയുടെ സംശുദ്ധ മതമായ ഖുർആൻ തിരിച്ചുകൊണ്ടുവരുവാനുമാണ് ഓരോ മുജാഹിദുകളും യഥാർത്ഥ സുന്നികളും ജമാഅത്തുകളും ശ്രമിക്കേണ്ടത്. കല്ലേറും കല്ലു ചുംബിക്കലുമൊക്കെ നബിയുടെ കാലത്തിനു മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മക്കയിൽ പ്രചാരത്തിലുള്ള അനാചാരങ്ങളായിരുന്നു. മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ലാത്ത, ഇബ്രാഹിം നബിയും പൂർവ്വ പ്രവാചകന്മാരും മുഹമ്മദ് നബിയും ഒന്നും ചെയ്തിട്ടില്ലാത്ത, കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ആരും മാതൃക കാണിച്ചിട്ടില്ലാത്ത ഒറ്റ അനാചാരവും ഖുർആൻ പരാമർശിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തില്ല എന്നു സാരം. അപ്പോൾ ഒരു മുസ്ലിം ഹജ്ജ് ചെയ്യണം എന്നാഗ്രഹിച്ചാൽ അവൻ അത് നിർവഹിക്കേണ്ടത് ഖുർആൻ പറഞ്ഞ രൂപത്തിലാണ്, അല്ലാതെ കള്ളഹദീസുകളുടെ മായം ചേർന്ന രൂപത്തിലല്ല. കർമ്മശാസ്ത്രപരമായി ഇസ്ലാമിലെ ഹജ്ജ് മൂന്ന് രൂപത്തിൽ ചെയ്യാം. ഒന്ന് ഖിറാൻ രൂപത്തിൽ, രണ്ട് തമത്തു രൂപത്തിൽ, മൂന്ന് ഇഫ്റാദ് രൂപത്തിൽ. നബി തിരുമേനി തന്റെ ജീവിതത്തിൽ ഒരേ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സുന്നിക്കും തർക്കമില്ല. എന്നാൽ ബുഖാരി മുസ്ലിം തുടങ്ങിയ ഹദീസു ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നബി മൂന്ന് രൂപത്തിലും ഹജ്ജ് ചെയ്തതായി കാണാം. മൂന്നിൽ ഒരു രൂപത്തിൽ മാത്രം ചെയ്യാവുന്ന നബിയുടെ ഏക ഹജ്ജ് നബി മൂന്ന് രൂപത്തിലും ചെയ്തു എന്ന് ബുഖാരിയിൽ രേഖപ്പെടുത്തുമ്പോൾ ബുഖാരി എന്ന ഗ്രന്ഥത്തിന്റെ വിശ്വാസ്യത നമുക്ക് ഊഹിക്കാമല്ലോ. പതിനായിരക്കണക്കിന് സഹാബികൾ സാക്ഷി നിൽക്കെ നബി പരസ്യമായി ചെയ്ത ഒരു ആരാധന, നബിയുടെ ഹജ്ജ് ഏത് രൂപത്തിലാണ് നബി ചെയ്തത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്താൻ ബുഖാരി തുടങ്ങിയ ഹദീസു ഗ്രന്ഥങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ജിഹാദും ത്യാഗവുമാണ് ഹദീസു ഗ്രന്ഥങ്ങൾ കൊണ്ട് ഈ സുന്നികൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് മൗലവി ചേകന്നൂർ ചോദിച്ചത്. യാതൊരു ഹദീസു ഗ്രന്ഥങ്ങളുടെയും സഹായമില്ലാതെ നബി തിരുമേനി വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു മാതൃക കാണിച്ച ഹജ്ജിന്റെ രൂപം തന്റെ ഹജ്ജ് എന്ന ഗ്രന്ഥത്തിൽ മൗലവി ചേകന്നൂർ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിലൂടെ നബി പഠിപ്പിച്ച ഖിറാൻ രൂപത്തിലുള്ള ഹജ്ജ് ഹസ്രത്ത് ആയിഷയും അതേ രൂപത്തിൽ റിവായത്ത് ചെയ്യുന്നുണ്ട്. ഖുർആനിലൂടെ മനസ്സിലാകുന്ന നബിയുടെ ഹജ്ജ് ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം എന്നു സാരം. അപ്പോൾ നബിയുടെ പരസ്യമായ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ആരാധന നമുക്ക് പഠിക്കാൻ ഹദീസ് ഗ്രന്ഥങ്ങൾ ഉപകരിച്ചില്ല, ഖുർആൻ തന്നെ വേണ്ടി വന്നു എന്ന് സാരം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഖുർആൻ കൊണ്ട് കിട്ടാത്ത നബിയുടെ ഒരു ചര്യ ഹദീസുകൾ കൊണ്ട് തെളിയിക്കാമോ എന്ന് മൗലവി ചേകന്നൂർ ഇടയ്ക്കിടയ്ക്ക് തന്റെ ഗ്രന്ഥങ്ങളിൽ സുന്നികളെ വെല്ലുവിളിക്കാൻ കാരണം. നമസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയ കേവല ആരാധനകൾ കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് ഖുർആനിൽ എവിടെയുമില്ല. പകരം ആ നമസ്കാരത്തോടൊപ്പം പരോപകാരമുള്ള സൽക്കർമ്മങ്ങൾ കൂടി ചെയ്യുന്നവർക്ക് മാത്രമാണ് മോക്ഷമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അഥവാ പ്രാർത്ഥനയോടൊപ്പം പരോപകാരമുള്ള സൽക്കർമ്മങ്ങൾ കൂടി ചെയ്യണം, അപ്പോൾ മാത്രമാണ് സ്വർഗ്ഗലോകവും പരലോകമോക്ഷവും ഒക്കെ ലഭിക്കുക എന്നാണ് അള്ളാഹുവും നബി തിരുമേനിയും പഠിപ്പിച്ചത്. എന്നാൽ അബൂഹുറൈറ കള്ളഹദീസിലൂടെ പഠിപ്പിച്ചത് ഹജ്ജ് ചെയ്തവൻ അന്നുപറ്റ കുട്ടിയെപ്പോലെ പാപരഹിതനും നിഷ്കളങ്കനുമായി എന്നാണ്. മറ്റു ആരാധനകൾ പോലെ ഹജ്ജും മോക്ഷത്തിലേക്കുള്ളൊരു മാർഗം മാത്രമാണ് എന്ന് മാത്രമേ ഖുർആൻ പഠിപ്പിക്കുന്നുള്ളൂ. എത്ര ഹജ്ജ് ചെയ്താലും, എത്ര നമസ്കരിച്ചാലും, എത്ര നോമ്പുപോറ്റാലും 10 പ്രതിഫലം എന്ന് മാത്രമാണ് ഖുർആൻ പറഞ്ഞത്. ആരാധനകൾ എത്ര കണ്ട് വർദ്ധിപ്പിച്ചാലും അതിനനുസരിച്ച് പ്രതിഫലം വർദ്ധിക്കുന്നില്ല എന്ന് സാരം. നിത്യ നമസ്കാരവും നോമ്പും കൊണ്ട് ഒരു മുസ്ലിം നേടുന്ന അതേ പവിത്രതയും ആത്മസംസ്കരണവും മാത്രമാണ് ഹജ്ജുകൊണ്ട് ഒരു മുസ്ലിമിന് അള്ളാഹു നൽകുന്നുള്ളൂ. അപ്പോൾ ഓരോ പ്രാർത്ഥനയും തന്റെ കുടുംബത്തിനും തന്റെ അയൽക്കാർക്കും തന്റെ ചുറ്റുമുള്ള ഓരോ കഷ്ടപ്പെടുന്ന സുഹൃത്തിനെയും സഹായിക്കാനുള്ള പ്രചോദനമാവണം എന്ന് സാരം. ആ ലക്ഷ്യം നേടിയില്ലെങ്കിൽ നമ്മുടെ നമസ്കാരവും നോമ്പും ഹജ്ജും എല്ലാം ഫലശൂന്യമാകുന്നു. അപ്പോൾ ഹജ്ജിന്റെ രൂപത്തിലല്ല, ഹജ്ജ് ചെയ്യുമ്പോഴുള്ള ആ മാനസിക നൈർമല്യത്തിനാണ് പ്രാധാന്യം എന്നു സാരം. എത്ര പ്രാവശ്യം സഫാമർവക്കിടയിൽ സഹി ചെയ്യുന്നു എന്നതിലല്ല, അത് ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ മാനസിക പരിശുദ്ധിയും നല്ലത് ചെയ്യാനുള്ള പ്രതിജ്ഞയുമാണ് പ്രധാനം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. എന്നാൽ അബൂഹുറൈറകൾ പഠിപ്പിച്ചത് തവാഫിന്റെ എണ്ണം തികയ്ക്കലും സഫാമർവക്കിടയിലെ നടത്തത്തിന്റെ എണ്ണവും, എത്ര പ്രാവശ്യം എറിയണം, എത്ര കല്ലുകൊണ്ട് എറിയണം, മത്തൻകുരുവിനേക്കാൾ ചെറിയ കല്ലുകൊണ്ട് എറിയണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അഗതികളെ സഹായിക്കാതെ, നാട്ടിലുള്ള അവശതകൾ തീർക്കാതെ, പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റാതെ മക്കാ മദീനയിലേക്കുള്ള തീർത്ഥാടനം പോലും ഒരു പുണ്യകർമ്മമല്ല എന്നാണ് ഖുർആൻ കൊണ്ടും ശരിയായ നബിചര്യ കൊണ്ടും ചെകന്നൂർ മൗലവി സമർത്ഥിച്ചത്. അപ്പോൾ ഹജ്ജ് മുഖ്യമായും വിശുദ്ധ ഖുർആന്റെ സർവമത സത്യവാദവും ലോക സാഹോദര്യവും മുസ്ലിം ഐക്യവും വിളിച്ചോതുന്ന ആരാധനയിൽ അധിഷ്ഠിതമായ ഒരു ഒത്തുകൂടൽ സമ്മേളനം മാത്രമാണ്. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത മുസ്ലിം സഹോദരന്, ആ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത മുസ്ലിം സഹോദരനേക്കാൾ യാതൊരു മേന്മയും ശ്രേഷ്ഠതയും ഖുർആൻ പഠിപ്പിക്കുന്നില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഹജ്ജ് എന്ന ആ ആരാധനാ സമ്മേളനത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞ മുസ്ലിമും ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത പാവപ്പെട്ട മുസ്ലിമും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണ് എന്ന് സാരം. വെള്ളിയാഴ്ച ദിവസത്തെ ജുമാ എന്നാൽ അത് പാവപ്പെട്ടവന്റെ ഹജ്ജാണ് എന്ന് അബൂഹുറൈറ തന്നെ റിപ്പോർട്ട് ചെയ്ത നബിയുടെ സത്യമായ ഒരു ഹദീസ് ബുഖാരിയിലുണ്ട്. അഥവാ പൈസ ഇല്ലാത്ത സാധാരണക്കാരൻ പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നതും പണക്കാരൻ മക്കയിൽ പോയി പ്രാർത്ഥിക്കുന്നതും എല്ലാം അള്ളാഹുവിന്റെ കണ്ണിൽ ഒരുപോലെയാണ് എന്ന് സാരം. പാവപ്പെട്ടവൻ തന്റെ കൂരയിൽ നിന്ന് പ്രാർത്ഥിച്ചാലും പണക്കാരൻ മക്കത്ത് പോയി പ്രാർത്ഥിച്ചാലും അള്ളാഹുവിന് മുമ്പിൽ ആ പ്രാർത്ഥന ഒരുപോലെയാണ് എന്ന് സാരം. അഥവാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒറ്റ സ്ഥലവും മക്കാ മദീനയിൽ ഉണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കാത്തതിന്റെ പൊരുളും മറ്റൊന്നല്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ധാരാളം സ്ഥലങ്ങൾ മക്കാ മദീനയിൽ ഉണ്ടെന്നും മറ്റുമാണ് മുആവിയയും അബൂഹുറൈറയും കള്ള ഹദീസുകളിലൂടെ സുന്നികളെ പഠിപ്പിക്കുന്നത്. അതുവഴി ലോകജനതയെ മക്കയിലേക്ക് ആകർഷിച്ച് സാമ്പത്തിക നേട്ടം കൊയ്യുക എന്നതായിരുന്നു മുആവിയയുടെ ഒരു ലക്ഷ്യം. ഒരു മുസ്ലിം ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഹജ്ജ് എന്ന ആരാധനയ്ക്ക് ഇസ്ലാമിലുള്ള സ്ഥാനമാണ്. ഖുർആനിൽ ഹജ്ജിനുള്ള സ്ഥാനം അവൻ മനസ്സിലാക്കണം. അതിനുശേഷം ഖുർആൻ കൽപ്പിച്ച ഹജ്ജിന് പോവാൻ താൻ യോഗ്യനാണോ എന്നവൻ പഠിക്കണം. കൂടാതെ തനിക്ക് ഹജ്ജിന് പോകാനുള്ള സാമൂഹികമായ ചുറ്റുപാടും കൂടി ഉണ്ടോ എന്ന് നോക്കണം. മുസ്ലിംകളിലെ പുരോഗമനവാദികളായ പണ്ഡിതന്മാർ പോലും തീരെ ശ്രദ്ധിക്കാതെ ഇക്കാലം വരെ അവഗണിച്ചു വന്ന ഒരു പരമപ്രധാനമായ കാര്യമാണിത്. നാട്ടിലുള്ള അവശതകൾ തീർക്കാൻ, പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാൻ, അനാഥകളെ സംരക്ഷിക്കാൻ, സാമ്പത്തിക ഞെരുക്കം നിമിത്തം വിവാഹിതരാവാൻ കഴിയാതെ പാവപ്പെട്ട പെൺകുട്ടികൾ വീട്ടിലിരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് 700 ഇരട്ടിയും ചിലപ്പോൾ അതിൽ കൂടുതലുമൊക്കെ പ്രതിഫലം നൽകാം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നാൽ ഹജ്ജിനു വേണ്ടിയും പള്ളിപ്പണിക്ക് വേണ്ടിയും നാം ചെലവഴിക്കുന്ന കാശിന് വെറും 10 മാത്രം പ്രതിഫലം തരുമെന്നും യാതൊരു കാരണവശാലും ആ പ്രതിഫലത്തിന്റെ തോത് ഒരു കാലത്തും വർദ്ധിപ്പിക്കുകയില്ല എന്നുമാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്ന അത്ഭുതകരമായ മറ്റൊരു സത്യം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരോപകാരമുള്ള കാരുണ്യ പ്രവർത്തനത്തേക്കാൾ 700 ഡിഗ്രി താഴെയാണ് ഖുർആൻ ഹജ്ജിനെയും നോമ്പിനെയും നമസ്കാരങ്ങളെയും സ്ഥാപിച്ചിട്ടുള്ളത്. മുസ്ലിം ഐക്യം, ഇബ്രാഹിം നബിയുടെ ത്യാഗോജ്ജ്വല ജീവിതസ്മരണ, ലോക സാഹോദര്യം, ഖുർആനിലെ സർവമത സാഹോദര്യം, ഖുർആനിലെ സർവമത സത്യവാദം എന്നീ ആശയങ്ങളുടെ അംഗീകാരത്തിന്റെ ബാഹ്യമായ ഒരു ചടങ്ങ് എന്ന നിലയ്ക്ക് മാത്രമാണ് ഖുർആൻ ഹജ്ജ് എന്ന ആരാധനയെ നിർബന്ധമാക്കിയത്. അതുകൊണ്ടാണ് ഒരു പ്രദേശത്തുള്ള ഒരു വ്യക്തി മാത്രം ഹജ്ജിന് പങ്കെടുത്താൽ ആ പ്രദേശത്തുകാർക്ക് മുഴുവൻ ഹജ്ജിന് പങ്കെടുത്ത പ്രതിഫലമായി എന്ന് പൂർവികരായ ഖുർആൻ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടാൻ കാരണം. മാത്രമല്ല, പണക്കാരന്റെ മക്കയിലേക്കുള്ള ആ യാത്ര മക്കയിലെ പാവപ്പെട്ട അറബികൾക്ക് അന്നൊരു ആഹാര സമ്പാദനത്തിനുള്ള മാർഗവും കൂടിയായിരുന്നു. അമിതമായ ആരാധനാഭ്രാന്തുകൊണ്ടും അന്ധവിശ്വാസങ്ങൾ കൊണ്ടും ഹജ്ജിന്റെ തിക്കിലും തിരക്കിലും പെട്ട് ധാരാളം നിരപരാധികളായ ഹജ്ജാജികൾ മരിക്കാറുണ്ട്. സൌദി ഗവൺമെന്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും അത്യാഹിതങ്ങളും കൂട്ടമരണങ്ങളും അവിടെ സാധാരണമാണ്. കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് രക്ഷാപ്രവർത്തനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും അവർ ചെയ്യുന്നു. എന്നാൽ ഏറ്റവും നല്ല സുരക്ഷാ സംവിധാനം അള്ളാഹുവിന്റേതാകുന്നു. ഏറ്റവും നല്ല സുരക്ഷാ സംവിധാനം ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ച ഹജ്ജിനുള്ള സ്ഥാനം സാധാരണ മുസ്ലിങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുക എന്നതാണ്. ഖുർആൻ വിരുദ്ധമായതും നബിയോ വിശുദ്ധ ഖുർആനോ പഠിപ്പിക്കാത്തതുമായ കല്ലു ചുംബിക്കലും കല്ലേറിലും പെട്ട് 100 മുസ്ലിം ഭക്തന്മാർ മക്കയിൽ മരിച്ചു വീഴുന്നു. മതം മനുഷ്യനെ ജീവിപ്പിക്കാനുള്ളതാണ്, മനുഷ്യനെ കൊല്ലാനുള്ളതല്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിത്തറയാണല്ലോ തൗഹീദ്. ജീവൻ അപകടത്തിലാണ് എന്ന ഘട്ടത്തിൽ ആ ഏകദൈവ സിദ്ധാന്തമായ തൗഹീദിന്റെ മുഖം പോലും മറച്ചുവെക്കാമെന്നും നിർബന്ധിതാവസ്ഥയിൽ ശിർക്കിന്റെ വചനങ്ങൾ ചൊല്ലിപ്പോയാൽ പോലും തെറ്റില്ല എന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഒരു മനുഷ്യന് ജീവൻ നൽകിയാൽ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യർക്കും ജീവൻ നൽകിയതുപോലെയാണ്. അതേപോലെ നിങ്ങളൊരു മനുഷ്യനെ അന്യായമായി കൊന്നാൽ ഭൂമിയിലെ സർവ്വ മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്ന് ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിക്കുമ്പോൾ അവിടെ ജാതിയേക്കാളും മതത്തേക്കാളും നമസ്കാരത്തേക്കാളും നമസ്കാര സമയത്തേക്കാളും ജാതിയില്ലാത്ത മനുഷ്യജീവനാണ് ഖുർആനും നബിയും പ്രാധാന്യം നൽകിയത് എന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ കേവലം ഒരു അനാചാരത്തിനുവേണ്ടി ഭ്രാന്തിളകി കല്ലെറിയാനും കല്ലുചുംബിക്കാനും സുന്നികൾ കുതിക്കുമ്പോൾ, തിക്കും തിരക്കും കൂട്ടി ചതഞ്ഞരഞ്ഞു മരിക്കുമ്പോൾ, ആ അനാചാരത്തെ ഖുർആനിക നിയമം മൂലം നിർത്തലാക്കാത്ത സൌദി ഗവൺമെന്റും സൌദി അറേബ്യയിലെ ഇസ്ലാമിക പണ്ഡിതന്മാരും ഒരുപോലെ ആക്ഷേപാർഹരാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഖുർആനും നബിയും പഠിപ്പിക്കാത്ത കല്ലേറിലും കൂട്ടക്കൊലയിലും പങ്കെടുക്കാൻ കൂട്ടം കൂട്ടമായി നീങ്ങുന്ന സുന്നി മുസ്ലിങ്ങളെ നിയന്ത്രിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും പൂർണ്ണമായും സൌദി ഗവൺമെന്റിനുണ്ട്. ഖുർആനിൽ ഹജ്ജിനുള്ള യഥാർത്ഥ സ്ഥാനം വിവരിച്ചുകൊണ്ടും ലഘുലേഖകൾ ഇറക്കിയും വേണ്ടിവന്നാൽ ഹജ്ജിലെ കല്ലേറ് നിയമം മൂലം നിരോധിച്ചുകൊണ്ടും പകരം ഖുർആനും നബി തിരുമേനിയും പഠിപ്പിച്ച പെരുന്നാൾ നമസ്കാരം മീനായിൽ വെച്ച് കല്ലേറിന് പകരം നടപ്പിലാക്കിക്കൊണ്ടും സൌദി ഗവൺമെന്റ് മാതൃക കാട്ടിയാൽ അത് അള്ളാഹുവോടും റസൂൽ തിരുമേനിയോടും മാനവരാശിയോടും കാട്ടുന്ന ഏറ്റവും വലിയ നന്ദിയും സൽക്കർമ്മവുമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ. അള്ളാഹുമർഹം. ഖുർആൻ വിശുദ്ധ മന്ദിരത്തെ പ്രദക്ഷിണം ചെയ്യണം, തവാഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയഭക്തിയോടെ അത് ചെയ്താൽ മതി. എത്ര തവണ ചെയ്യണം എന്നതിലല്ല കാര്യം, ഭയഭക്തിയിലാണ് കാര്യം. ഒന്നോ രണ്ടോ നാലോ തവണ അപ്പോഴത്തെ തിക്കും തിരക്കും പരിഗണിച്ച് നമ്മുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥ കണക്കിലെടുത്ത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും തവാഫ് ചെയ്യാം. അബൂഹുറൈറകൾ പഠിപ്പിക്കുന്നതുപോലെ എണ്ണി തികയ്ക്കുന്നതിലും വണ്ണത്തിലുമല്ല കാര്യം, ഖുർആൻ പഠിപ്പിച്ച ഭയഭക്തിയിലാണ് കാര്യം. അതുപോലെ നബി പഠിപ്പിച്ചിട്ടില്ലാത്ത, ഖുർആൻ ബഹിഷ്കരിച്ച കല്ലേറും കല്ലു ചുംബിക്കലും ഒന്നും ചെയ്യാതെ ഖുർആൻ പറഞ്ഞ നമസ്കാരവും ഖുർആൻ പാരായണവുമായി ഹജ്ജിന്റെ ബാക്കി സമയങ്ങൾ വിനിയോഗിക്കുക. നബി തിരുമേനി ചെയ്ത ഹജ്ജിന്റെ രൂപം ഖുർആൻ കൊണ്ട് മൗലവി ചേകന്നൂർ മനോഹരമായി വരച്ചു കാട്ടിയത് നാം കണ്ടുവല്ലോ. ചേകന്നൂർ മൗലവിയുടെ നബിയുടെ ഹജ്ജ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഖുർആൻ സുന്നത്തുകാരായ ഞങ്ങൾ മറ്റൊരു ഭാഗത്ത് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ഭാഗം ശ്രദ്ധിച്ചു പഠിക്കുക. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ച എല്ലാ നിയമങ്ങളിലും തന്റേതായ ഭേദഗതികൾ വരുത്തി അതിന് ഹദീസുകൾ എന്ന പേരിൽ കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കി ആ ഭേദഗതികളെ ഇസ്ലാമിന്റെ സുവർണ നിയമമായി അംഗീകരിപ്പിക്കുക എന്നതായിരുന്നുവല്ലോ മുആവിയ എന്ന കപട മുസ്ലിം രാജാവിന്റെ ലക്ഷ്യം. ഖുർആനിൽ നിന്നും വ്യക്തമാകുന്ന തൗഹീദ്, നബിയുടെ നമസ്കാരം, നബിയുടെ നോമ്പ്, നബി പഠിപ്പിച്ച സക്കാത്ത്, നബിയുടെ ഹജ്ജ്, ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ച ഇസ്ലാം കാര്യങ്ങൾ, ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ച ഈമാൻ കാര്യങ്ങൾ, നബി പഠിപ്പിച്ച ഇഹ്സാൻ, ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ നബിയുടെ വ്യക്തിത്വം, അനന്തരാവകാശ നിയമങ്ങൾ എന്നിവയിലെല്ലാം അപകടകരമായ മായം കലർത്തി ഇസ്ലാമിനെ സുന്നത്ത് ജമാഅത്ത് എന്ന ഒരു ആചാരമതമാക്കി നിലനിർത്തുക എന്നതായിരുന്നു മുആവിയയുടെയും അബൂഹുറൈറയുടെയും ലക്ഷ്യം. അതുവഴി മുഹമ്മദ് നബി തിരുമേനി പരിചയപ്പെടുത്തിയ ഇസ്ലാം എന്ന സുന്ദര മതത്തെ വളരെ വികലമാക്കി ചിത്രീകരിച്ച് ഇതര മതക്കാരെ ഖുർആനിൽ നിന്നും അകറ്റുക എന്നതായിരുന്നു മുആവിയയുടെ അനേക ലക്ഷ്യങ്ങളിൽ ഒന്ന്. വേദഗ്രന്ഥങ്ങൾ അട്ടിമറിച്ചവരെന്നും ലോകം കണ്ട ഏറ്റവും വലിയ ആരാധനാ ഭ്രാന്തന്മാരെന്നും ഖുർആൻ മുദ്രകുത്തിയ ജൂതന്മാരുണ്ടാക്കിയ അനാവശ്യമായ എല്ലാ മതവിലക്കുകളിൽ നിന്നും നൂലാമാലകളിൽ നിന്നും സാധാരണ മനുഷ്യരെ മോചിപ്പിക്കുക എന്നതായിരുന്നു നബി തിരുമേനിയുടെ ദൌത്യം എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. ആരാധനയ്ക്കു വേണ്ടി കഷ്ടപ്പെടണം എന്നതായിരുന്നു ജൂത സിദ്ധാന്തം. നേരം പുലരുന്നതിന് മുമ്പും അർദ്ധരാത്രിയിലും എഴുന്നേറ്റ് നമസ്കരിക്കുക. വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു പഠിപ്പിച്ച മൂന്ന് നേരത്തിന് പകരം രാവിനെയും പകലിനെയും മുമ്മൂന്ന് യാമങ്ങളാക്കി ആറും പിന്നീട് ഏഴ് തവണയാക്കി നമസ്കരിക്കുക. വർഷം മുഴുവൻ നോമ്പു നോൽക്കുക. നോമ്പുകാലത്ത് രാത്രികാലങ്ങളിലും അന്നപാനീയങ്ങളും ഭാര്യാ സഹവാസവും ഉപേക്ഷിക്കുക. അമിതമായി സുന്നത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുക എന്നിവയെല്ലാം ജൂത പുരോഹിതന്മാരുടെയും അവരെ അനുകരിച്ചിരുന്ന ജൂതന്മാരിലെ സാധാരണക്കാരുടെയും പ്രത്യേകതകളായിരുന്നു. എന്നാൽ ഖുർആനിലൂടെ അള്ളാഹുവും നബി തിരുമേനിയും തിരുത്തിയ ആ എല്ലാ നിയമങ്ങളും ആ ആരാധനാ ഭ്രാന്തുകളെല്ലാം ഹദീസിലൂടെ സുന്നത്ത് ജമാഅത്തിലൂടെ അബൂഹുറൈറ പുനഃസ്ഥാപിച്ചു എന്നതാണ് സത്യം. അതുവഴി നബി കൊണ്ടുവന്ന ഇസ്ലാം മതത്തെ ഒരു സുന്നി പ്രസ്ഥാനമാക്കി മുആവിയ ലോകരാഷ്ട്രങ്ങളിൽ പരത്തി. അബൂ സുഫിയാനും മുആവിയയും മുഹമ്മദിന്റെ മതം ഇന്ന് ആദ്യകാലങ്ങളിൽ കളിയാക്കിയെങ്കിലും മുഹമ്മദ് നബി തിരുമേനി മദീനയും മക്കയും ഒക്കെ പിടിച്ചടക്കുകയും ഹിജാസ് പ്രവിശ്യയുടെ ആത്മീയ നേതാവും ഭരണാധികാരിയാവുകയും ചെയ്തപ്പോൾ ഇസ്ലാമിനെയും മുസ്ലിംകളെയും വാളുകൊണ്ട് നശിപ്പിക്കാൻ സാധ്യമല്ലെന്ന് മുആവിയക്ക് മനസ്സിലായി. പിന്നീട് നബിയുടെ മരണം കഴിഞ്ഞു 20 വർഷം കഴിഞ്ഞപ്പോൾ ഹിജ്റാബ്ദം 31 മുആവിയ മക്കയിലെ രാജാവായപ്പോൾ ഇസ്ലാം മതത്തെ പറ്റ നശിപ്പിക്കാൻ കഴിയാത്തതിനാൽ അതിൽ പരമാവധി അനാചാരങ്ങൾ കുത്തിനിറച്ച് വികൃതമാക്കാൻ മുആവിയ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഹദീസ് എന്ന രണ്ടാം പ്രമാണത്തിൽ സുന്നികളെ ആത്മാർത്ഥമായി വിശ്വസിപ്പിക്കുന്നതിൽ മുആവിയ വിജയിച്ചു. അഖിലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന സുന്നി മതം സ്ഥാപിക്കുന്നതിലും അത് വിജയകരമായി വളർത്തുന്നതിലും ലോകത്ത് പരത്തുന്നതിലും മുആവിയ വിജയിച്ചു. മുസ്ലീങ്ങൾ ഖുർആൻ പഠിച്ചാൽ ആ അനാചാര മതം തകർക്കാമെന്ന് ചേകന്നൂർ മൗലവിയും പഠിപ്പിച്ചു. അള്ളാഹു ആ പണ്ഡിതവര്യനു അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.